കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
May the precious name of the Lord be glorified.
ഈ വിധത്തിൽ വീണ്ടും കർത്താവിന്റെ വചനം വായി നിൽപ്പാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് അവനെ സ്തുതിക്കുകയാണ്.
Thank God for having given us one more opportunity like this to be in your midst today this evening.
നിങ്ങളുടെ ബദ്ധപ്പാടുകളുടെ മധ്യത്തിൽ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ കടന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
And also my prayer is that may God bless you all of you who have come here today in spite of your busy schedules.
കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിപ്പാൻ ആരംഭിച്ചത് ഞാൻ തുടർന്ന് ചിന്തിക്കുകയാണ്.
I am continuing with what we started meditating last night.
ഈ ലോകം ഒരു ഏകലോക ഗവൺമെന്റിൽ അവസാനിക്കാൻ പോവുകയാണ്.
We know that this world is going to end in a one world government.
ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകം അഭിമുഖീകരിക്കാൻ പോവുകയാണ്.
And the world is going to confront a big economic recession.
വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം അത് നമ്മളെ ഓർപ്പിക്കുന്നു.
Very clearly the word of God is reminding us towards that fact.
നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം അത് മുമ്പ് കൂട്ടി നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
And in order for us to understand, God has revealed this fact beforehand itself to us from the word of God.
നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ദൈവവചനം പരിശോധിക്കുന്നില്ല.
If you do not understand the reason is that we are not examining the word of God.
നാം ദൈവവചനം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
It is necessary that we should understand the word of God.
നമ്മൾ ഈ ഭാഗം ഈ പ്രവചന വിഷയങ്ങൾ സാധാരണ ശ്രദ്ധിക്കാതെ പോവുകയാണ്.
These prophetical matters are usually not coming to our attention.
ദാനിയേലിന്റെ പുസ്തകം 12 അധ്യായത്തിൽ
Daniel chapter 12
അന്ത്യകാലം വരെ ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളെ അടച്ചു മുദ്രയിടണമെന്ന് പറഞ്ഞു.
We see it is mentioned to Daniel to close and put a seal to these prophetical words till the end times.
അന്ത്യകാലത്തെ അനേകർ വായിച്ച് ജ്ഞാനം വർദ്ധിക്കും.
And in the end times several will read and will gain wisdom.
ദൈവം അന്ത്യകാലത്തെ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മുമ്പുകൂട്ടി രേഖപ്പെടുത്തിയതാണ് ഈ പ്രവചന ഭാഗങ്ങൾ.
We understand that the prophetical portions are ones which were recorded earlier so that in the end times people can read and understand.
എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കില്ല.
But we should understand that the non saved people cannot understand.
അതുകൊണ്ടാണ് ദാനിയേലിന്റെ പ്രവചനം 12:9 ഒൻപതിൽ വായിക്കുന്നത് ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും.
That is why we read in Daniel chapter 12 verse 9 that the wicked shall not understand but the wise shall understand.
അതുപോലെ പൗലോസും ഓർപ്പിച്ചു പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ആലോചന കൈക്കൊള്ളാൻ സാധ്യമല്ലേ.
Paul also reminded us that the natural man cannot understand the things of God.
കർത്താവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെളിപ്പെടുത്തിയതാണ് ഈ വേദഭാഗങ്ങൾ.
It is for us to understand that God has revealed it in this word of God.
ദൈവം തന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
God is involved in his work.
നമ്മൾ ലോകത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ
if we were to focus on the working of the world.
ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ്.
All the events that are taking place in the world are proof that God is working.
Yes, അവന്റെ പ്രവർത്തിയിൽ അവൻ മുഴുകിയിരിക്കുകയാണ്.
We see God is busy with his work.
നമ്മോട് ആവശ്യപ്പെട്ടു അവൻ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം.
He has desired of us that we should focus on what he is doing.
നമ്മൾ ഉണർന്ന് ശ്രദ്ധിപ്പാനായിട്ട് അതുകൊണ്ടാണ് ആവശ്യപ്പെട്ടത്.
And that is why God has asked us to watch and look out for him.
നമുക്ക് നാളും നാഴികയും മനസ്സിലാക്കാൻ സാധിക്കില്ല.
It is not possible for us to gauge the times and seasons.
എന്നാൽ കർത്താവ് പറഞ്ഞു ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കാൻ തലകളെ ഉയർത്തണം എന്ന് പറഞ്ഞു.
But he said that because this is going to happen and it's beginning you ought to raise your heads and think about your redemption.
ദൈവചനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും.
Only the children of God can understand that.
ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞു വിഷയത്തിൽ കടക്കുകയാണ്.
Let me just mention a word then come back to the
subject. കർത്താവിന്റെ ഒന്നാം വരവ്
the first coming of the Lord Jesus Christ.
അത് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു.
It was possible for the people who were living at the time to understand.
ദാനിയേലിന്റെ പുസ്തകം 9 അധ്യായം പഠിച്ചു നോക്കിയാൽ
if you were to study the book of Daniel chapter 9
നോക്കുക 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും.
We see after 69 weeks the Messiah is going to be cut off.
കർത്താവിന്റെ ക്രൂശീകരണം കൃത്യമായി ഏത് സമയത്ത് നടക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു.
Exactly at what time the crucifixion of the Lord will take place is mentioned.
എന്നാൽ അവർക്ക് മനസ്സിലായില്ലേ.
But they could not comprehend
that. കർത്താവിന്റെ ഈ ലോക വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ.
In connection with the coming of the Lord Jesus Christ all the prophecies were not comprehensible.
എമ്മൗസിലേക്ക് ശിഷ്യന്മാരോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു.
Regarding the disciples at Emmaus God spoke Lord asked them like this.
അയ്യോ മന്ദബുദ്ധികളെ.
Oh you of dull mind.
Yes പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ മന്ദബുദ്ധികളെ.
Are you not able to believe the words of the prophets?
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ഒന്നാം വരവിന് ഒരു പ്രവചനം ഉണ്ടെങ്കിൽ
dear children of God if there is a prophecy regarding the first coming of the Lord Jesus
കർത്താവിന്റെ രണ്ടാം വരവിന് മൂന്ന് പ്രവചനം വെച്ചുണ്ട്.
There are three prophecies for the second coming of the Lord Jesus Christ.
ഒന്നിനെ മൂന്നാണ് അതിന്റെ അനുപാതകം അല്ലെങ്കിൽ റേഷ്യോ.
If you see the ratio it is 1:3 regarding
ഒന്നാം വരവിൽ കർത്താവ് ചോദിച്ചു അയ്യോ മന്ദബുദ്ധികളെ.
Regarding the first coming God asked them oh ye of dull minds.
നിങ്ങൾ അത് വിശ്വസിക്കാൻ എന്താണ്?
Why did you not believe
ഈ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ ഇത്ര വ്യത്യാസം സംബന്ധിച്ച ഒരു കാലഘട്ടമുണ്ടോ?
Regarding the second coming, is there any period in the world where we have faced so many changes?
ലോക രാഷ്ട്രങ്ങളൊക്കെ എത്രയോ ഇളകി മറിയുന്ന ഒരു സന്ദർഭമാണെന്ന്.
We see how much the nations of the world are being overturned.
ഇത് അവിചാരിതമാണെന്നാണോ കരുതുന്നത്?
Do we consider that this is accidental?
എന്റെ സൗന്മാരെ, കർത്താവ് ഉയരത്തിൽ വസിക്കുന്ന ദൈവം സകല രാഷ്ട്രങ്ങളെയും ഭരിക്കുന്നത് ആ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
The children of God, we understand from the word of God that the Lord is reigning above, he is having authority of the nation.
ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം.
In Daniel chapter 4.
റോമലേഖനം 13-ാം അധ്യായം.
Romans chapter 13.
ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല.
That apart from the God there is no authority on the earth.
എന്തിനാണ് ഈ പ്രദേശത്തെ അനേക രാഷ്ട്രങ്ങൾ വീണ്ടും ഇളകിമറിയുന്നത്?
Why are the nations rising up like this in this region?
നിങ്ങൾ ആ ഭാഗമൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ.
If you were to look at that portion.
ആ ഇളകിമറിയുന്ന രാഷ്ട്രങ്ങളൊക്കെ മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ള രാഷ്ട്രങ്ങളാണ്.
We see all the nations which are being churned are on the shores of the Mediterranean Sea.
Tunisia
is
Libya
Egypt
ee pradesham onnu sadhikya Syria ee pradeshangalokke Mediterranean kadalinte thira pradeshangalaanu.
If you were to look at these countries, they are all on the shores of the Mediterranean Sea.
Daniel pustakam 7th adhyayathinte 4th vaakyathil
in Daniel chapter 7 verse 4
nokka avidam logam ilakki deivam aa bhagam ilakkiyappalaanu deivam aagrahikkunnole lokarashtrangal bhoomiyil ulbhavichathu.
It was when God churned that region that the will of God took place in the world.
Yes, ee lokathile bharanagudangal idaitu vannathu deivam velippiduthiyathu pole aa pradesham ilakkiyappalaanu.
And only when God shook that place did the authorities of this world rise up.
Veendum aa pradesham deivam ilakkiya.
Again God is going to shake that place.
Idu avicharithamaanu chindikkirathu.
Do you consider that this is accidental?
Idellam nammal orchathu pole avasanathe aa sambhavangalkku vendi ellam adinte krithya bhagathu ennu veedugiyaanu.
As we thought yesterday, all these happenings are putting in place for the coming of the Lord Jesus Christ.
Innu nammal jeevikkunna divasangalil
these days when we are living.
Kazhinja divasam nammal orchathu pole
as we remembered yesterday.
Lokathile ettom sambal rajyamaya America ilagukayanu.
The most wealthy nation in the world, America, is shaking today.
Europeile pala rashtrangalum ilagukayanu.
Several nations in Europe are also shaking.
Enal Asian rajyangal shaktipadukayanu.
But the Asian nations are being strengthened.
Adu pole Europeile chila rashtrangal saambathikamayi shaktipadunu.
And some nations in Europe are being strengthened economically.
Innu raathril namukku aa bhagam nokkam.
Tonight let us look at the portion.
Endinana angane sambhavikkunnathu?
Why is it happening thus?
Prarambhamayi orkkuka, nammal innu jeevikkumbol nammal kazhinja raathril orthathu pole oru aagolavalkaranathinu vendi shabdam uyirukayanu.
Firstly let us remember, as we thought yesterday, that in the age that we are living now, preparations are being made for a globalization.
Velippadusam 13th adhyayathil njan adu choondi kanichonu ini vaayikkunnille.
I pointed out it yesterday from Revelation 13. I am not reading it again.
13th adhyayathil nammal vaayichu 1-7 varayulla vaakyathil sagala gothrathin melum bhasha melum vamshathin melum oru vyaktikku adhigaram kittan povunu.
We read yesterday that over all the nations, over all the tribes, over all the tongues, a particular person is going to have authority.
7th vaakyam,
it is verse 7.
Nokka innu ലോകം അഭിഹരിക്കുന്ന പ്രശ്നങ്ങൾ ആഗോളമായി പരിഹരിപ്പാൻ കഴിയുള്ളൂ.
We see the problems confronted by the world today can be solved only globally.
Okay, ലോകത്തിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
There are so many problems that took place in the world.
മനുഷ്യന് ഭയമാണ് സർവൈവ് ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി.
Man is overcome with fear regarding his survival.
ഒന്നാം ലോക യുദ്ധം കഴിഞ്ഞു.
The first world war took place.
അതിന്റെ ഫലമായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു വന്നു.
As a result of that, the world nations of the world united.
1920 League of Nations ഉണ്ടാക്കി.
In 1920 League of Nations was formed.
രണ്ടാം ലോക യുദ്ധം പൊട്ടി പുറപ്പെട്ടു.
The second world war broke out.
45 il randam loka yuddham avasanichu.
In 1945 the world war 2 ended.
47 aagumbol UN sthapichu.
In 1947 UN came into being.
Yes, inna ഈ ലോക രാഷ്ട്രങ്ങൾ അഭിഹരിക്കുന്ന പ്രശ്നങ്ങൾ വിഭിന്നമാണ്.
Today the problems of the world are diverse in nature.
ഇന്നത്തെ പ്രശ്നങ്ങൾ ആഗോളമായി മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ.
And the problems of today can be solved only globally.
അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു ആഗോള ഗവൺമെന്റിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങിയത്.
And that is why man has begun to think about one world government.
നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ പിറകിൽ ഒരുപാട് സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.
Whether we are awake or whether we are asleep, there are so many organizations working towards this.
13-ലധികം സംഘടനകൾ ഒരു ആഗോള ഗവൺമെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
There are more than 13 organizations who are laboring towards a one world government.
അതിന്റെ വളരെ വിശദമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പല ദിവസങ്ങൾ ചിന്തിച്ചാൽ പോലും തീരില്ലേ.
If you were going to descend into the details of that, several days would be needed to think about.
ഇതിന്റെ എല്ലാം കാരണം മുന്നോട്ടുള്ള രാഷ്ട്രങ്ങളുടെ പോക്കിന് ഈ വിധത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചേ സാധിക്കുകയുള്ളൂ.
The reason for all of this is that in the progress towards the solution, it can happen only if all the nations come together.
അതുകൊണ്ടാണ് ഇന്ന് സാധാരണ കേൾക്കുന്ന വാക്കുകൾ ആഗോളവൽക്കരണം.
That is why the common words we hearken today are globalization,
ഏകലോക ഗവൺമെന്റ്,
one world government,
ഒരു പുതിയ ലോക വ്യവസ്ഥിതി,
a new world order.
നോക്ക എന്താണ് ഈ പ്രശ്നങ്ങൾ,
what are these problems?
ചില പ്രശ്നങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുക.
Let me just point out certain problems.
ഒന്ന് ഉദാഹരണമായിട്ട് ഭീകരവാദം,
for example terrorism.
ഈ നമ്മുടെ പിതാക്കന്മാർ കാണാത്ത ഒരു പുതിയ പ്രതിഭാസം.
It is happening that our forefathers never heard about.
ലോകത്തിൽ മുമ്പ് പോലീസും പട്ടാളവുമേ ഉണ്ടായിരുന്നുള്ളൂ.
In the world before there were only police and the army to enforce law.
എന്നാൽ ഇന്ന് പുതിയ ഒരു സൈന്യത്തെ വാർത്തെടുക്കുകയാണ് രാഷ്ട്രങ്ങൾ.
But today a new army is being formed by the nation.
ഭീകരവാദികളോട് ഏർപ്പെടുവാൻ വേണ്ടി.
In order to deal with terrorism.
കാരണം ലോകത്തിൽ ഒരു പുതിയ പ്രതിഭാസം ലോക ആഗോളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്.
Because globally a new event or a new phenomenon is being faced by the world.
നമ്മൾ ആദ്യമേ മനസ്സിലാക്കാതെ കാല അന്ത്യത്തിന്റെ ലക്ഷണമാണ്.
Firstly let us understand that it is a sign of the end of the times.
ഒരു വാക്യം വേണം എന്ന് വായിച്ചു നോക്കുക.
Let us just read one verse.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം.
Luke chapter 21.
നമ്മുടെ കർത്താവ് അർപ്പിച്ച വാക്കുകളാണ്.
These are the words reminded by our Lord himself.
അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകും.
This event will take place during the end times.
അതിന്റെ 21-ന്റെ 11-ാമത്തെ വാക്യം.
In chapter 21 of Luke verse 11.
വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ഉണ്ടാകും.
And there will be great earthquakes in various places and famines and pestilences and there will be fearful sights and
yes.
great signs from heaven.
Okay, fearful sights.
Here it's mentioned fearful sights.
മലയാളത്തിൽ അത് ഭയങ്കര കാഴ്ചകൾ എന്നാണ്.
It is fearful sights.
അത് ഗ്രീക്കില് അതിന്റെ ഫോബിയ എന്നുള്ള വാക്കാണ്.
The word in Greek is phobia.
ചില ഭാഷാന്തരത്തിൽ there will be terrors.
In certain translations there will be terrors taking place.
നോക്കിയാൽ കാലത്തിന്റെ അന്ത്യത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും.
Towards the end of the times there will be earthquakes.
ക്ഷാമം ഉണ്ടാകും.
There will be famines.
മഹാവ്യാധികൾ pestilences.
Be pestilences.
മാത്രമല്ല ഭീകരവാദം ഉണ്ടാകും.
Not only that there will be terrorists.
ആരാ ഇത് പറഞ്ഞത്?
Who said this?
യേശു ക്രിസ്തു പറഞ്ഞു.
Our Lord Jesus Christ himself mentioned.
കാലത്തിന്റെ അന്ത്യത്തിൽ ഭീകരവാദം ഉണ്ടാകും.
Towards the end of the times there will be terrorists.
നോക്കിയാൽ ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഭീകരവാദം?
Today why terrorism is happening?
നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഇത് തുടച്ചുകളയാൻ സാധിക്കില്ല.
Just like our Lord Jesus Christ mentioned it cannot just be wiped out.
എന്റെ സഹോദരന്മാരെ ഇന്ന് നമ്മൾ ആ പുതിയ പ്രതിഭാസം കണ്ടു തുടങ്ങി.
Dear children of God today we are confronting this new phenomenon.
ഞാൻ ഇത് ശ്രദ്ധിച്ചപ്പോൾ തിരുവചനത്തിൽ വീണ്ടും ഞാൻ പരിശോധിച്ചു എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടോ?
When I noted this I again examined the scriptures to see if there is any contemplation regarding that.
ഒന്ന് രണ്ട് വാക്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക.
One or two verses I can point out.
73-ാം സങ്കീർത്തനം എടുത്താട്ടെ.
Let us turn to Psalms chapter 73.
മലയാള ഭാഷയിൽ വായിച്ചാൽ ഒരു അർത്ഥവും പിടി കിട്ടില്ല.
If you read it in Malayalam perhaps we might not understand it.
എന്നാൽ ഇംഗ്ലീഷിൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്.
But it's easier to understand in the English language.
നോക്കുക 73-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ.
Psalm chapter 73 verse 19.
അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതായത് എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മരിക്ഷകളാലെ ശേഷം മുടിഞ്ഞു പോയി.
Oh how they are brought to desolation as in a moment. They are utterly consumed with terror.
Yes, they are utterly consumed with terror in a moment.
In a moment they are utterly consumed with terror.
World Trade Center ഭീകരന്മാർ അടിച്ചപ്പോൾ എന്താ സംഭവിച്ചു?
What happened when the World Trade Center was attacked?
അവർ ഒരു നിമിഷം കൊണ്ട് 3000 പേരെ കാണാതെ പോയി.
In a minute 3000 people were wiped from the face of the
earth. മരിക്ഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭീകരവാദമാണ്.
Here what is mentioned as terrorists is terrorism.
Yes, മരിക്ഷകളാൽ മുടിഞ്ഞു പോയി.
And they were destroyed by desolation.
ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി.
In a minute, in a moment, they were annihilated.
ഭീകരവാദികളെ കുറിച്ച്
regarding terrorism.
ഇയോബിന്റെ പുസ്തകം എടുത്താട്ടെ.
Let us turn to the book of Job.
Yes, അവിടെ വളരെ മനോഹരമായ ഒരു പരിശമം 15-ാം അധ്യായം.
There is a wonderful mention there in verse chapter 15.
15-ാം അധ്യായത്തിൽ അതിന്റെ 21-ാം വാക്യം.
In verse 21 of chapter 15 of Job.
ഘോരനാദം അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു.
Dreadful sounds are in his ears.
Sounds of terror. ചേര ഭാഷാന്തര sounds of അടുത്തത് സുഖമായിരിക്കയിൽ കവർച്ചക്കാരൻ അവന്റെ നേരെ വരുന്നു.
In prosperity the destroyer comes upon him.
While at peace a destroyer comes upon him.
While they are enjoying peace a destroyer befalls them.
22-ാം വാക്യം.
Let us look at verse 22.
അവൻ അന്ധകാരത്തിൽ നിന്ന് മടങ്ങിവരുമെന്ന് വിശ്വസിക്കുന്നില്ലേ?
He does not believe that he will return from darkness.
Yes, he despises of escaping the darkness. He is marked for sword.
He does not believe that he can come back from darkness.
അവൻ വാളിന് വേണ്ടി നിയമിക്കപ്പെട്ടവനാണ്.
He has been entrusted for the sword.
അവൻ മരിക്കാൻ പോവുകയാണ്.
He is going to die.
അവൻ മരിച്ചിട്ട് തിരിച്ചു വരുമെന്ന് അവൻ ചിന്തിക്കുന്നില്ലേ?
And after dying he doesn't imagine that he'll come
back. വായിക്കുന്നു, he is marked for sword.
He is marked for the sword.
ആരാണ് ഇത്?
Who is this?
ഭീകരവാദികൾ.
It is the terrorists.
നമ്മൾ കർത്താവ് നമ്മളോട് ഓർപ്പിച്ചു.
The Lord Jesus Christ
reminded us. കാലത്തിന്റെ അന്ത്യത്തിൽ നിങ്ങൾ ഇത് കാണും.
Towards the end of the times you will witness this.
എന്തുകൊണ്ടാണ് ഇന്ന് ഇത് കാണുന്നത്?
Why are we seeing this today?
നോക്ക, ഇന്ന് ഈ പ്രതിഭാസം കാണുന്നത് നാം അതിന്റെ അന്ത്യത്തിൽ എത്തിയതുകൊണ്ടാണ് ചരിത്രത്തിന്റെ.
We are seeing this phenomenon because we have reached the end of the times.
നോക്ക, ലോകം ഒന്നിക്കുകയാണ് ഇതിനു വേണ്ടി.
The world is uniting for
നമ്മൾ ഒരു സത്യം ഓർക്കണം, ലോകത്തിലെ ഈ രഹസ്യ പോലീസുകൾ, സീക്രട്ട് ഏജന്റ്സ്, അവരെല്ലാം നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഇവരുടെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ.
Let us understand one truth, that the world police have already formed a network to track the movements of the terrorists.
അവരെ നിയന്ത്രിക്കാൻ ആഗോളമായേ സാധിക്കുകയുള്ളൂ.
We say in order to control them, it's only possible globally.
There is a need of world government is there in ഈ ഭീകരവാദികളോട് ബന്ധത്തിൽ തന്നെ.
There now exists a need for a world government to control terrorists.
രണ്ടാമത് കർത്താവ് പറഞ്ഞു, നമ്മൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു, ക്ഷാമം.
Secondly, the Lord Jesus Christ mentioned, as we read, we saw famines.
ബടക്കെ കഴിച്ചാലും ഭക്ഷണം ശേഷിക്കുക, കാരണം അമിത ഭക്ഷണമാണ്.
Here, even if we eat much, there is still leftovers.
Yes, നമ്മൾ നോക്കണം ക്ഷാമത്തിന്റെ കാര്യം. നമ്മൾ ഒന്ന് ഗ്രഹിച്ചു നോക്കിയാൽ പെട്ടെന്ന് അത് മനസ്സിലാവും.
If you were to try to understand the seriousness of famine, we'll understand.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി റയറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു.
In different portions of the world, already riots have arisen for the sake of food.
വിശദമായി പറയാതെ ഞാൻ ചില കാരണങ്ങൾ പറയാം.
Without details, let me just mention certain reasons.
കർത്താവ് പറഞ്ഞു അന്ത്യത്തിൽ ക്ഷാമം ഉണ്ടാകും.
The Lord Jesus Christ mentioned that towards the end of the famine.
രണ്ട് പ്രധാന കാരണങ്ങളാണ്.
Two reasons are there for this to happen.
One, kalavasthayude vyathyasam.
One is the climatic change.
Krishibhoomigal varandu pogiya.
We see agricultural land are becoming barren.
കൃഷിഭൂമികളില്ലേ?
There are no agricultural lands.
കൃഷിഭൂമികൾ വളരെ കുറഞ്ഞു.
The agricultural lands have become less.
കേരളത്തിൽ പണ്ട് കൃഷിഭൂമിയായി, ഇപ്പോ ആരാ കൃഷി ചെയ്യുന്നത്?
In Kerala it was really literally agricultural land, but who is
ഇന്ന് പണത്തിനു വേണ്ടി വാണിജ്യ വിളവുകളാണ്.
And today for the sake of money people have become businessmen.
Yes, അവരെ റബ്ബറും മറ്റും കൃഷി ചെയ്യുകയാണ്.
And they are into rubber cultivation.
കൃഷി തിന്നാൻ നോക്കുവോ, അല്ലെങ്കിൽ റബ്ബർ തിന്നാൻ നോക്കുവോ?
Is it possible to consume rubber?
നോക്കുക, ലോകത്തിൽ ആഗോളമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
Let us look at the world globally.
കൃഷിഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലാവസ്ഥ പ്രധാനമായ കാരണം.
Agricultural lands are being lessened because of climatic change.
രണ്ടാമത്,
secondly,
ജനസംഖ്യയുടെ വർദ്ധനവ്.
The increase in the population.
ഇവിടെ ഇരിക്കുന്നവർ വിദ്യാസമ്പന്നരാണ്.
Here the people sitting are all educated.
ഞാൻ ഒരു സത്യം അതിന്റെ സ്റ്റാറ്റിക്സ്, അതിന്റെ കണക്കുകളൊന്ന് ഉറപ്പിക്കാം.
Let me just point out some statistics.
2000 വർഷം മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ,
2000 years before when the Lord Jesus Christ came to the
world, 25 കോടി ജനങ്ങളേ ഉള്ളൂ.
There were only 25 crores people.
25 കോടി ജനങ്ങളേ ഉള്ളൂ.
There were only 25 crores people.
ഈ 25 കോടി ജനം,
this 25 crores of
people,
in order to become 50 crores,
വീണ്ടും 1650 വർഷം എടുത്തു.
It took another 1650 years.
AD 1650-ലാണ് ലോകത്തിൽ ആദ്യത്തെ 50 കോടി ജനം ഉണ്ടായത്.
It was in AD 1650 the first 50 crore population reached the world.
ഈ 50 കോടി 100 കോടി ആകാൻ,
and in order for the 50 crore to become 100 crore,
വീണ്ടും 200 വർഷം എടുത്തു.
It took again 200 years.
1850-ലാണ്
in 1750
1850-ൽ
in 1850
ലോകം ആദ്യമായി ഒരു 100 കോടി ജനത്തെ കണ്ടു.
The world witnessed the first population account of 100 crore.
എത്ര വർഷം എടുത്തെന്ന് അറിയാമോ?
How many years did it take?
ആദം തൊട്ട് ക്രിസ്തു വരെ 4000 വർഷം.
From Adam up to Christ 4000 years.
ക്രിസ്തു തൊട്ട് 1850 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു 100 കോടി കിട്ടിയത്.
And from Christ up at AD 1850 it became 100 crores.
എന്ന് പറഞ്ഞാൽ 5850 വർഷം എടുത്തു ആദ്യത്തെ 100 കോടി ജനം ഉണ്ടാകാൻ.
To say in summary, it took 5850 years for the population to reach 100 crores.
ഈ 100 കോടി പെറ്റുപെരുകി അടുത്ത 80 വർഷത്തിനുള്ളിൽ അത് 200 കോടിയായി.
And this 100 crores it multiplied and increased and it became
200 crores. Within 80 years. പിന്നീട് 30 വർഷം മതിയായിരുന്നു അത് വീണ്ടും ഒരു 100 കോടി ഉണ്ടാക്കാൻ.
And it took only another 30 years to increase, multiply another 100 crores.
അടുത്ത 20 വർഷം കൊണ്ട്,
and in another 20 years,
അവർ വീണ്ടും 100 കോടി ഉണ്ടാക്കി.
They increased another 100 crores.
ഇന്ന്
and today
650 കോടി ജനമുണ്ട്.
We have reached 650 crores.
650 കോടി ജനങ്ങൾ ഒരു മാസം 1 കോടി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു.
And 650 crores of people they give birth to 1 crore children.
In one month.
ഒരു വർഷം. In one year.
10 കോടി ജനങ്ങളാ കൂടുതൽ ഉണ്ടാകുന്നത്.
We see 10 crore people are increasing.
എന്ന് പറഞ്ഞാൽ 10 വർഷം മതി നമുക്ക് വീണ്ടും ഒരു 100 കോടി ജനങ്ങളെ കാണാൻ.
That means 10 years are more than enough for us to see the next 100 increase in the
ജനസംഖ്യ വർദ്ധിക്കുക.
The population is increasing.
എവിടെ ഭക്ഷണം കൊടുക്കും?
Who can feed them?
ഞാൻ വായിക്കുകയുണ്ടായി,
I was reading like this.
See, പഞ്ചവത്സർ പദ്ധതി കൊണ്ട് ഇന്ത്യയിലൊക്കെ ക്ഷാമം മാറ്റി.
By using the 5-year plans, India was able to remove famines.
എന്നാൽ അവർ പറയുന്നു ഇനിയും ഇത് ഇരട്ടിപ്പിക്കണം, പഞ്ചവത്സര പദ്ധതി കൊണ്ട്.
And today they are saying that the produce of the world has to be increased double by 5-year plan.
അത് സാധിക്കില്ലെന്ന് പറയുന്നു.
But it is not possible.
എന്നാൽ അതുകൊണ്ട് ക്ഷാമം തീർച്ചയാണ്.
And therefore famine is for sure.
ഞാൻ കുറിച്ചു വെച്ചെല്ലാം പറയുന്നില്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷാമത്തിന് വിപ്ലവങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞു.
And there have revolutions have arisen for the sake of famines in different parts of the world.
ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു.
And the nations of the world are uniting.
ചൈനയിലെ 25,000 കൃഷിക്കാർ ഓൾറെഡി കെനിയ മുതലായ രാജ്യങ്ങളിൽ കയറി കഴിഞ്ഞു കൃഷിക്ക് വേണ്ടി.
25 crores of people in China have already migrated to Kenya.
25,000 പേര്.
25,000 people.
നോക്കുക, ഇങ്ങനെ ആളുകൾ ഇന്ന് ആഗോളമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്.
And people are trying to find a solution globally.
ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ.
Let me remind you of one more matter.
കാലാവസ്ഥയുടെ വ്യത്യാസം.
The changes in the climate.
എന്തുകൊണ്ടാണെന്ന് മനുഷ്യൻ ചിന്തിച്ചപ്പോൾ,
when man was contemplating why this is happening.
നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ് ഇതിന്റെ കാരണം.
The reason is the carbon dioxide and the carbon monoxide which we are producing.
കാറിൽ നിന്ന് പെട്രോൾ കത്തുമ്പോൾ,
when petrol is burnt in the car.
എയർപ്ലെയിനിലെ ഫ്യൂവൽ കത്തുമ്പോൾ,
and when airplane fuel is burnt.
മനുഷ്യനെല്ലാം കൂടെ കത്തിക്കുന്ന പുകകൾ മുകളിൽ പോയി ഒരു ഒരു പുതിയ ഭവനം പോലെ ഇതിന്റെ പുറത്തൊരു കവറിംഗ്
ഉണ്ടാക്കി.
സൂര്യന്റെ ചൂട് ഭൂമിയിൽ വന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് അത് തിരിച്ചു പോകുമ്പോൾ അതിന്റെ രശ്മികൾ ഈ കവറിംഗ് ഈ ഗ്രീൻ ഹൗസ് തട്ടിയിട്ട് അത് വീണ്ടും ഭൂമിയിലോട്ട് തിരിച്ചു വരുന്നു.
ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രീൻ ഹൗസ് കവറിംഗ് ആൻഡ് ദെൻ ഇറ്റ് കംസ് ബാക്ക് അഗൈൻ ടു ദ എർത്ത്.
കാലാവസ്ഥ കൂടുന്നു.
ആൻഡ് ദ ക്ലൈമാറ്റിക് ഹീറ്റ് ഈസ് ഇൻക്രീസിംഗ്.
നോക്കുക, ഈ വ്യവസായ വിപ്ലവം നടന്നത് 1700s.
The industrial revolution took place in 1800.
അന്നുള്ള കാലാവസ്ഥയെക്കാട്ടിൽ 2% 2 degrees centigrade ടെമ്പറേച്ചർ കൂടിയാൽ,
and from that time onwards if 2 degrees centigrade is increased,
ആർട്ടിക് എന്ന് പറയുന്ന ഒരു റീജിയൻ കാണത്തില്ലേ?
There will not anymore be the Arctic region in the north.
0.8 degree temperature കൂടി കഴിഞ്ഞു.
Yeah, 0.8 degree temperature has already increased.
20% Arctic region ഉരുകി കഴിഞ്ഞു.
Already 20% of the Arctic region have melted away.
നോക്കുക, അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും?
And as a result what will happen?
സമുദ്രത്തിന്റെ അളവ് ഏതാണ്ട് 45 അതിൽ അധികമായി ഉയരും.
The level of the sea will increase 45 meters.
കേരള ഒന്നും കാണില്ല തീരപ്രദേശം.
And if that be so, Kerala will disappear.
ബംഗ്ലാദേശ് കാണില്ലേ?
Bangladesh will be
അവിടെയുള്ള ജനങ്ങളെല്ലാം കയറി വരും ഇന്ത്യയിലോട്ട്.
And all those people will move back to India.
ലോകം ആഭ്യന്തര പ്രശ്നത്തിലാകും.
And the world will face internal crisis.
ഇതിന്റെ പരിഹാരത്തിന് ലോകം ഒന്നിച്ചുകൂടി.
And the world is coming together to form a solution.
ലോകം ഒന്നിച്ചുകൂടിയിട്ട്,
and when the world gathered together,
1997 ഒരു ഉടമ്പടി ഒപ്പുവെച്ചു.
They entered into an agreement.
അതിന്റെ പേരാ ക്യോട്ടോ പ്രോട്ടോകോൾ.
And that agreement was called Kyoto Protocol.
അതിന്റെ ഫലമാണ് നമ്മുടെ കാറിന്റെ പുറകിലൊക്കെ ഭാരത് 2 യൂറോ 2 യൂറോ 3 എന്ന് പറയുന്ന ഒരു ലേബൽ.
And that is why we have labels behind our car regarding carbon emission.
Carbon emission കുറയ്ക്കാൻ വേണ്ടി.
In order to reduce the carbon emissions.
എന്തിനാ? ലോകം ഒന്നിക്കുകയാണ്.
The world is uniting.
ഒരു രാഷ്ട്രത്തിന് പരിഹരിപ്പാൻ കഴിയുമോ?
It is not possible for one nation to solve it. It's not possible.
ലോകത്തിന്റെ പ്രശ്നം ഇന്ന് ആഗോളമായി പരിഹരിപ്പാൻ കഴിയുള്ളൂ.
Today the problems of the world can be solved globally only.
ലോകത്തിന്റെ പുറകിൽ അനേകർ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്.
There are so many people behind the scenes working for that.
മറ്റൊരു സംഭവം,
there is one more event.
ലോകത്തെ ഒന്നിപ്പിച്ച ഭയങ്കരമായ ഒരു സംഭവം.
There is one event that united the world.
രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ശേഷം,
after the second world war,
ലോകം രണ്ട് ചേരിയിലായിരുന്നു.
The world became two regions.
റഷ്യ ഒരു ഭാഗത്ത്,
റഷ്യ was on one side,
അമേരിക്ക ഒരു ഭാഗത്ത്,
and America on the other side.
റഷ്യയുടെ ഭാഗത്ത് വാർസോ പാക്ട് നേഷൻസ്,
and on the Russia side there was Warsaw Pact nations.
ഇപ്പുറത്തെ അമേരിക്കയുടെ ഭാഗത്ത് നാറ്റോ നേഷൻസ്,
and on the American side there was the NATO nations.
ലോകം രണ്ടായി നിന്നിരുന്നു,
and the world was polarized into two.
ഒരിക്കലും ഇത് ഒന്നിക്കില്ല,
and they will never join together.
ഒരു ലോകം ഉണ്ടാകില്ലേ?
There will not be a one world again.
അമേരിക്ക നോക്കിക്കൊണ്ടിരുന്നു റഷ്യ എന്ത് ചെയ്യും.
America was viewing what Russia is doing.
അമേരിക്ക എന്ത് ചെയ്യുന്ന റഷ്യ
നോക്കിക്കൊണ്ടിരുന്നു.
രണ്ട് രാഷ്ട്രങ്ങളും കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ആയുധം ഉണ്ടാക്കി.
Both the nations, they spent crores of money for weapons.
1990s ഈ ശീതയുദ്ധം അവസാനിച്ചു പോയി.
But in 1990 the cold war came to an end.
ലോക വ്യവസ്ഥിതി 45 വർഷം ശീതയുദ്ധത്തെ ആസ്പദമായി മുന്നോട്ട് പോയി.
The world order was based for 45 years on the cold war.
എന്നാൽ ആ ശീതയുദ്ധം 90s അവസാനിച്ചു.
But the cold war came to an end in the 1990s.
ഇന്ന് റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗോർബച്ചോവ് ഒരു വേൾഡ് ഫോറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്.
And today Gorbachev, who was the erstwhile president of Russia, is working for a global forum.
അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആ ജിം ഗാരിസൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ കുറിച്ചു വെക്കുക ഉണ്ടായി.
I just noted the words of Jim Carris, who was the president.
അവരുടെ കണക്കനുസരിച്ച് അടുത്ത 7 to ഏതാണ്ട് 10-12 വർഷത്തിനുള്ളിൽ ലോക ഗവൺമെന്റ് ഉണ്ടാകും.
According to their calculations, within 7 to 12 years in the future, one world government will come
into being. അവർ പറയുന്നത് മുന്നോട്ടല്ല എന്ന് മനുഷ്യന് പോകാൻ നിവൃത്തിയില്ല.
What they say is apart from going forward man cannot go anywhere else.
അവരുടെ ചിന്താഗതിയിൽ അത് ശരിയാണ്.
According to their thinking they
എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് we have a third dimensional view.
But as far as children of God are concerned we have a
yes,
different dimension.
ലോകം പരിഹാരത്തിന് ഇതോ ഈ വിധത്തിൽ അവർ ചിന്തിക്കുമ്പോൾ
when they are looking for solutions in this manner
yes we നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞു നമുക്ക് കാണാൻ കഴിയുന്നു.
We are children of God and we are able to see another solution.
നമ്മൾ മനസ്സിലാക്കിയില്ല ആരും മനസ്സിലാക്കാനും പോകുന്നില്ല.
If we do not understand nobody else is going to understand.
നമ്മൾ മനസ്സിലാക്കാൻ ദൈവം വെളിപ്പെടുത്തിയത്.
It is for us to understand God revealed it.
ദൈവത്തിന്റെ വചനം നിവർത്തിപ്പാൻ ലോകം ഒരു ആഗോള ഗവൺമെന്റിലേക്ക് പോകുന്നു.
We see in order to fulfill the word of God the world is going towards a one world government.
ഈ സമയത്താണ് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു പുതിയ വാണിജ്യ വ്യവസ്ഥിതി വന്നു.
It was during this period as I reminded yesterday a new trade agreement came into being.
നമുക്ക് GATT agreement-നെ ആസ്പദമാക്കിയാണ് ലോക വ്യാപാരം നിലനിന്നത്.
The world trade was based upon the GATT agreement.
ആ GATT agreement 2001-ൽ മാറി.
And the GATT agreement was changed in 2011.
അതുകൊണ്ടാണ് ലോക രാഷ്ട്രങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ സമ്പത്തുള്ളവരായി മാറിയത്.
And that is why the Asian nations came into prominence and they became wealthy.
നമ്മുടെ രാജ്യത്തൊക്കെ മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് ഇറങ്ങുകയാണ്.
And in our own land multinational companies have already established themselves.
നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന പോലെ കോടിക്കണക്കിന് പണമാണ് ചെലവഴിക്കുന്നത്.
And they are spending crores of money and it is wonderful in our own sights.
Nal ee loga ee oppu vechanulla bandhathil
in connection with the treaty that was signed
adinte WTO sign vechappol
when WTO was signed
adinte pradhanapetta adinte udambadi ingeneyanu
the most important clause was like this
see import duty korakkanam.
It required that the import duty should be lessened.
Loga rashtrangal adirgal thurannu kodukanam
and the nations of the world have to open themselves up for this.
Adinte palam ennu paranjal oru ആഗോള ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ ഉദ്ദേശം.
And what is the intention behind this is a one world government.
എന്തിനാ പെട്രോളിന്റെ വില എടുത്തു കളഞ്ഞത് സർക്കാര്?
Why the petrol's prices were opened up?
G20 രാഷ്ട്രങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടാണ് അത് ചെയ്തത്.
It was done after attending the G20 meeting.
കാരണം liberalization.
The reason is liberalization.
Yes, കാരണം ലോകത്തിന്റെ വില എന്തോ അതേ വില രാഷ്ട്രങ്ങൾക്ക് ഒരുപോലെ ആക്കുകയാണ്.
Whatever be the price in the world market the same should be available to the nations.
അത് WTO ഒപ്പുവെച്ചതിന്റെ ഫലമായി.
That is the reason of the signing of the WTO.
ഇവിടെ ജാതിയും ബഹളവും ഒക്കെ പക്ഷേ ഇതൊന്നും നടക്കില്ല പുറകോട്ട് വന്ന് പ്രശ്നം ഉദിക്കുന്നില്ല.
In our own countries there are so many hartals and against this but there is no way of going back.
ഇത് പുറകോട്ട് വന്ന് പ്രശ്നം ഉദിക്കുന്നില്ല.
There is no chance to go back.
കാരണം നമ്മുടെ രാഷ്ട്രങ്ങളെല്ലാം ഒപ്പുവെച്ചു കഴിഞ്ഞു ഈ ഉടമ്പടി.
Because all our nations have already entered into the treaty.
ലിബറലൈസേഷൻ അല്ലാതെ ഇനിയും അത് രാഷ്ട്രത്തിന്റെ പിടിയിൽ നിർത്തത്തില്ല.
Apart from liberalization it's not going to go back to nationalism.
ഇന്ന് ലോക രാഷ്ട്രങ്ങളെല്ലാം ആ വിധത്തിൽ ഒരു വ്യാപാരത്തിൽ ഏർപ്പെട്ടു തുടങ്ങി.
And all the nations have entered into such a pact regarding the
അതോള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ.
And regarding that let me point out to two words the Lord Jesus Christ mentioned.
ലൂക്കോസ് 21 എടുത്താട്ടെ.
Let us turn to Luke chapter 21.
എന്റെ ഹൃദയത്തെ കണ്ണു തുറന്ന ഏതാനും ഒരു കർത്താവിന്റെ വാക്കുകളായിരുന്നു.
These are the words that opened the eyes of my heart.
21-ാം അധ്യായത്തിന്റെ ലൂക്കോസ് 21-ന്റെ
Luke chapter 21
34 തൊട്ടുള്ള വാക്യം.
Verses 34 onwards.
നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകെ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പേ.
But take heed to yourself lest your hearts be weighed down with carousing, drunkenness and cares of this life and the day come on you unexpectedly for it will come as a snare on all those who dwell on the face of the whole earth. Watch therefore and pray always that you may be counted worthy to escape all these things.
കർത്താവ് പറഞ്ഞു ആ ദിവസം എല്ലാ ഭൂമിയിലുള്ളവർക്കും വരും.
The Lord Jesus Christ mentioned that that day will fall upon all the people on the face of the
earth. Adu 35 sarvabhoodalathilum vasikkunna evarkkum varu.
It says in verse 35 it will come upon all who dwell on the face of the whole earth.
Endha karthaa paranjathu?
What did the Lord Jesus
Christ say? Aa divasam ningalku pettanna sambhavikkum.
That day will fall upon you immediately.
Yes, devamakkale sadhikkiya.
The children of the Lord should take note of that.
കർത്താവ് എന്തിനാ പറയുന്നത്?
What is the Lord talking
about? അവന്റെ രണ്ടാം വരവാണ് പറയുന്നത്.
He is talking about his second
coming. ആ ദിവസം പെട്ടെന്ന് സംഭവിക്കും.
And that day will happen unexpectedly.
ഭൂതലത്തിൽ വസിക്കുന്ന എല്ലാവർക്കും സംഭവിക്കും.
And it will fall upon everybody who is dwelling on the face of the earth.
നിങ്ങൾക്ക് നിങ്ങളെ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
And therefore you ought to watch and pray.
എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കർത്താവ് പറഞ്ഞത്?
But why does it happen like this?
പെട്ടെന്ന് എന്തുകൊണ്ട് മനുഷ്യന് സംഭവിക്കും?
Why does it happen unexpectedly?
മൂന്ന് കാര്യം കർത്താവ് പറഞ്ഞു.
There are three reasons mentioned.
തന്നെയാണ് എന്റെ വിഷയം.
That is my subject today.
നോക്കിയേ, കർത്താവ് പറഞ്ഞു എന്താണ്?
What did the Lord say?
അതിഭക്ഷണം,
one is carousing,
മദ്യപാനം,
drunkenness,
ഉപജീവന ചിന്തകൾ,
case of this life.
ഈ മൂന്ന് കാരണങ്ങളാൽ ലോകത്തിൽ ഇത് പെട്ടെന്ന് സംഭവിക്കും.
And because of these three reasons that day will come upon them unexpectedly.
ഇനി നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം.
Let us analyze them.
ഇവിടെ അതിഭക്ഷണം എന്ന് പറയുന്നു.
Here it's talking about carousing.
ഇന്നത്തെ ഭാഷയിൽ അതിനെ ഭാഷാന്തരം ചെയ്താൽ consumer culture, consumer society എന്ന് പറയാം.
If you were to translate it into the colloquial language today, it's consumerism.
വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഓർപ്പിക്കുക.
Very simply let me remind you.
നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ജസ്റ്റ് അപ്പനും അമ്മയൊക്കെ,
just our forefathers, our own fathers and mothers,
അവരെങ്ങനെ ഭക്ഷണം കഴിച്ചത്?
How did they have their consume their food?
അവരെ പറമ്പിൽ നിന്ന് അല്പം കൃഷിയും അങ്ങനെയൊക്കെ എടുത്തും ഒരു മാർക്കറ്റിൽ പോയി വല്ലതും മേടിക്കുന്നത് വല്ലപ്പോഴും ഒക്കെയാ.
They manage themselves with the crops that they had in their own lands.
അവർക്ക് അല്പ സാധനങ്ങളെ കടയിൽ നിന്ന് മേടിക്കുള്ളൂ.
They needed only very little items from the market.
ഇന്നോ?
But what about today?
ഇന്ന് ഇവിടെ മാത്രമല്ല, കേരളം തൊട്ട് ലോകം മുഴുവൻ ഇതുപോലായി.
Not only here but in Kerala and everywhere across the world
it has become a consumer. പുതിയ സംസ്കാരം വന്നു.
It is a new culture.
ആ പുതിയ സംസ്കാരത്തിന്റെ പേരാണ് ഉപഭോക്തൃ സംസ്കാരം.
And the name of the new culture is consumer culture.
പണം മാത്രം മതി.
Money is enough.
ബാക്കി മുഴുവൻ മേടിക്കുക.
All the other things can be purchased.
ആർക്കും കൃഷിയൊന്നും ചെയ്യണ്ട.
You don't have to distribute to anybody.
Yes, alpa irachi vena koliye kandicha bhakshichondirunnathu.
Earlier if you wanted meat we used to kill a chicken.
Nammada pidakkanmar otta thalamurakku munnal avarude alpamaya bhakshanangal kondu avar jeevichengil innathe thalamurai nu chindiche.
Just one generation before if our forefathers managed with their limited resources.
Ningada lulu center ende veedinte adukala varune.
This lulu center is going to come near my house in Ernakulam.
Avade indiyile ethum velliya shopping mall
and that is going to be India's biggest shopping mall.
Oru nela avade ezhuthi വെച്ചിട്ടുണ്ട് 8 ഫുട്ബോൾ ഫീൽഡിന്റെ വലുപ്പം.
One level or one floor is as big as 8 football grounds.
എത്ര ഫ്ലോർ ആണെന്ന് എനിക്കറിയില്ല.
I do not know how many floors.
ഞാൻ 21 26 ഏക്കർ ആണെന്ന് പറയുന്നു.
It says that 23 to 24 acres.
അവര് കോടിക്കണക്കിന് പണം ചെലവഴിക്കുമ്പോൾ,
crores were spent for that.
അവർ ഇതിന്റെ ഒക്കെ ഫീസിബിൾ സ്റ്റഡി നടത്തിയിട്ട് അത് ചെയ്യുന്നത്.
They have done it only after conducting feasible study.
ഇത് ഒരെണ്ണമല്ല, അവിടെ മുഴുവൻ ഇതുപോലെ മോളുകൾ
വരികയാ. It is not only one but all malls are coming.
Yes,
all over the place.
There is a time. കർത്താവ് ചൂണ്ടിക്കാണിച്ചു consumer culture.
Lord Jesus Christ pointed towards a time when there is going to be a consumer culture.
ഇന്നല്ല ഭക്ഷിക്കാനുള്ളതെല്ലാം മേടിച്ചല്ലോ ഈ സമയം മുഴുവൻ കളയുന്നത്.
Is it not what is happening today?
ഈ ട്രോളിയും തള്ളിക്കോളങ്ങ നടക്കല്ലേ.
We are moving around with the trolleys.
നമ്മുടെ അപ്പന്മാരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക.
Let us be reminded of
കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കുക.
Our Lord Jesus Christ.
ഇത് നിങ്ങൾക്ക് കണി പോലെ വരാൻ ഒരു കാരണമായി മാറും.
And this is going to become a snare for you.
നിങ്ങളുടെ ഭക്ഷണം നിങ്ങളെ വളരെ ചിന്തയുള്ളവരാക്കി മാറ്റും.
Your food is going to make you people thinking people.
എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിൽ ആഗോളമായി സംഭവിച്ചു കഴിഞ്ഞു.
Dear children of God, this has happened globally.
നമ്മുടെ കേരളത്തിൽ വരികയല്ലെന്ന് ചിന്തിച്ചു.
We thought it will not come in
Kerala. ഈ കമ്പനികൾ മുഴുവൻ അവിടെ വന്ന് മുഴുവൻ നിറഞ്ഞു.
But already these companies have come and established themselves there.
കർത്താവ് രണ്ടാമത് പറഞ്ഞു എന്താ?
What did the Lord Jesus Christ say? Secondly,
മദ്യപാനം,
drunkenness.
അത് ഇന്നത്തെ ഭാഷയിൽ,
and in today's word,
leisure and entertainment industry.
It is the entertainment and leisure industry.
വേണ്ട, മദ്യപാനം തന്നെ എടുത്തു.
Let us just focus on drunkenness.
പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ കേരളത്തിന്റെ സംസ്കാരം?
Are we not reading in the newspapers regarding the culture towards drunkenness?
2008-2009
in 2008-2009
കേരളത്തിലുള്ളവരെ,
the people in Kerala,
Kerala Breweries Corporation, adu kude kallu vikkanokku ullu government-inte shopil kude,
through the Kerala Beverages Corporation,
otta varsham,
in one year
4617 കോടി രൂപയുടെ മദ്യം വിറ്റു.
They consumed 4617 crores worth of liquor.
ഒന്ന് ചിന്തിച്ചേ,
just think about it.
4617 കോടി രൂപ മദ്യം ഒറ്റ വർഷം.
4617 crores worth of liquor consumed in one year.
പിള്ളേർ പറഞ്ഞു കേട്ടിപ്പം പെമ്പിള്ളേരും കോളേജിലൊക്കെ കുടിക്കുകയാണ്.
My children are mentioning that even the girls in the colleges are taken to this habit.
ഇവിടെ എറണാകുളത്ത് ഒരു ഹോട്ടൽ ഉണ്ട്. എന്താ അതിന്റെ പേര് മറന്നു. ഒരു ഹോട്ടൽ, അവിടെ ചെന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ചെന്നാൽ ഭാര്യയ്ക്ക് കള്ള് ഫ്രീയാ.
A hotel in Ernakulam where it says on a particular day in the week if husband and wife were to go, the wife is freely offered liquor.
Karanam avarey kuda kudichu padipikkya free aayittu kudipikkya.
The reason is they are also being trained to
drink. Pillaru kudikkya.
The children are drinking.
Pandakke ini oru than oru kallu medichal adu paathum perigeyum po innippa nanda straight angu queue nikka road lot.
Earlier the people took efforts to hide and do it in secret.
Endayidu kartha paranja vaakorthaatte.
Let us look at the word that the Lord used.
Kaalathin andyathil manushan ingane ullavanai maaru.
Towards the end of the times man will become like this.
Aarodu avarodonum paranja avarku manasilagathilla.
they are not able to comprehend even if we were to talk to them.
മൂന്നാമത്തെ കർത്താവ് പറഞ്ഞു,
thirdly what did the Lord say?
ഉപജീവന ചിന്ത,
cares of this life.
Yes, anxiety.
Anxiety.
ഇവിടെയുള്ളവർക്കുണ്ടോ അത്?
Do the people here have this?
അമേരിക്കയിൽ നിന്ന് വരുന്നവരൊക്കെ പറഞ്ഞു കേട്ടോ.
People from America, they talk about anxiety.
അളിയൻ വന്നപ്പം പറഞ്ഞു, വീക്കെൻഡിൽ നടന്നു പോകുമ്പോ വല്ല ഫുട് സ്റ്റെപ്പ് പറയിൽ ഷൂസ് വല്ലതും പറയും ശബ്ദം ഉണ്ടോന്നാ നോക്കുന്നത്, കാരണം എപ്പോഴാ ജോലി പോകുന്നതെന്ന് അറിയില്ല.
My brother-in-law said that when he's walking, he's always turning back and looking and listening for the footsteps.
കാരണം വീട് മുഴുവൻ ലോൺ എടുത്തിരിക്കുക.
Because his whole property is mortgaged.
അവിടെ പോട്ടെ, കേരളത്തിൽ എന്തോ?
What is happening in Kerala?
വീട് മേടിക്കാൻ ലോണ്.
There is loan to purchase houses.
Car medical loan.
Loan for the cars.
പിള്ളേർക്ക് പഠിക്കാൻ ലോണ്.
Education loans.
വീട്ടിലെ സാധനം മേടിക്കാൻ ലോണ്.
Household appliances can be purchased.
ഞാൻ ഇങ്ങനെ പറയും, ഒരു സ്വപ്നത്തിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി ലോൺ വേണമെന്ന്, അവർ വീടിന്റെ മുറ്റത്തേക്ക്.
We just have to dream about a loan and the banks are ready to offer loans.
Yes, പണ്ട് ഒരു ലോൺ വേണമെങ്കിൽ പുറകെ നടക്കണം.
Earlier if you wanted a loan we had to run behind the
banks. ഇത് എടുത്തിട്ട് പിള്ളേർക്കൊക്കെ പിന്നെ തലമൊക്കാൻ വയ്യാത്ത ഭാരമായി ഇവർ അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു.
And today having taken the loan the children are faced with such a burden.
Anxiety.
Anxiety.
മനുഷ്യനെ മുഴുവൻ ഇതുപോലെയുള്ളവനാക്കി.
We see all men have been burdened with this anxiety.
കർത്താവ് പറഞ്ഞു, ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട്,
because of these three reasons our Lord Jesus Christ said,
it's going to happen in the whole world.
It is going to occur in the whole world.
Yes, ലോകം മുഴുവൻ ഇങ്ങനെയായി മാറും.
It is going to be a global phenomenon.
അവന്റെ വരവിൽ അത് പെട്ടെന്ന് സംഭവിക്കും.
And it is going to happen unexpectedly at his coming.
ഇന്ന് മനുഷ്യനെ മനുഷ്യന്റെ വില അളക്കുന്നത് പണത്തല്ല.
Today man is being valued or on the basis of his money.
കാശില്ലേ ഒന്നിനും കൊള്ളത്തില്ല.
If you do not have money we are good for nothing.
പിന്നെ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാനാണ് ലക്ഷ്യം.
Then the aim is to make money in whatsoever manner possible.
നോക്കുക, അങ്ങനെ ഒരു ജനറേഷൻ ആയി. They are counting the value of life based on money.
That is a generation that has been formed. They are counting the value of life based
on money. എന്ന് പറഞ്ഞാൽ മാമോനെ ആരാധിക്കുന്ന ഒരു തലമുറ.
It is a generation that is worshipping mammon.
നമുക്ക് നോക്കാം, ഇത് ആഗോളമായി സംഭവിക്കുകയാണ്.
This is happening globally.
ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നത് ഇതിനാണ്.
This is the reason the multinational companies are cropping up in our own.
നമ്മുടെ നാടുകളിൽ മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനികളാണ്.
Our land is now filled with multinational.
ലോക രാഷ്ട്രങ്ങളുടെ അതിരുകൾ തുറന്നു കൊടുത്തു.
The boundaries of the nations have been opened up.
അവരെ വ്യാപാരത്തിനായി പോയി നാലുപാടും.
And they have gone to the four directions for trade.
ഞാൻ വെളിപ്പാട് ദിവസം എടുത്താട്ടെ, അങ്ങനെ സംഭവിക്കുമോ നോക്കാം.
Let us turn to the book of Revelation.
ദൈവജനത്തെ ആധാരമാക്കി വേണമല്ലോ പരിശോധിക്കാൻ.
We have to examine based on the scriptures.
അതിന്റെ ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ നോക്കുക.
Let us look at certain verses.
14 അധ്യായത്തിന്റെ 8 വാക്യം.
Revelation chapter 14 verse 8.
Yes, അവിടെ ഒറ്റ വാക്ക്, സകല ജാതികളും.
It says all nations.
18th adhyayam
in chapter 18
adu vyaparamana.
It is regarding
oru vyapara oru head office undakan povu Iraq agatto.
There is going to be a head office for all this trading which is going to be
antichristinte vyapara thalasthanam Iraq agan pogaya.
The capital of the antichrist is going to be this Iraq.
സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്.
There was time I would have talked
about 18th അധ്യായത്തിലെ ആ വ്യാപാര തലസ്ഥാനം.
The capital of business in chapter 18.
ഇനി നമുക്ക് ആ വാക്യം അതിലെ നോക്കാം, അതിന്റെ മൂന്നാമത്തെ വാക്യം.
Let us look at verse 3.
അവിടെ വായിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ, ഭൂമിയിലെ വ്യാപാരികൾ.
All the nations and all the merchants of the earth.
ഭൂമിയിലെ വ്യാപാരികൾ.
The merchants of the earth.
അവർ സമ്പന്നരാകുകയാണ്.
They are becoming rich.
അതിന്റെ ഒമ്പതാമത്തെ വാക്യം.
Let us look at verse 9.
ഭൂരാജാക്കന്മാർ.
The kings of the earth.
പതിനൊന്നാം വാക്യം.
Verse 11.
ഭൂമിയിലെ വ്യാപാരികൾ.
The merchants of the earth.
23rd വാക്യം.
Verse 23.
നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളാണ്.
And for your merchants were great men of
yes,
the earth.
ഇതാ മൾട്ടിനാഷണൽ കമ്പനികൾ.
These are the multinational companies.
നോക്കുക, ലോക വ്യാപാരമായ ഒരു വ്യാപാരം.
We see it is a global business.
എന്നാണ് ഇത് തുടങ്ങിയത്?
When did it start?
ഈ തലമുറയിൽ ഏതാനും വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുകയാണ്.
It happened in our generation just few years before.
ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു ഭയങ്കരമായ സംഭവമാണ് ഇത്.
It is a great event that has to take place during the
time. നമ്മൾ പറഞ്ഞതുപോലെ
our Jesus Christ said.
ദൈവത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ.
As he pointed out in the word of God.
കൃത്യമായി സംഭവിക്കുകയാണ്.
It is happening exactly as he said.
സൗമരെ ഈ WTO പോയിച്ചന്റെ ഫലമായി.
Dear children of God, when we sign the WTO.
ഇതിന്റെ പണം മനുഷ്യന് വർദ്ധിക്കുകയാണ്.
We see the money is increasing.
ലോക വ്യാപാരം ഇതിന്റെ ഇരട്ടിയാകുകയാണ്. 100 ബില്യൺ കടന്നത് 200 ബില്യൺ ഒക്കെയാണ്.
And the world trade is becoming multiplied. 100 billion becomes 200 billion.
ആര് ബിസിനസ് കാശ് ഉണ്ടാക്കണ ബിസിനസ് ഉണ്ടാക്കിക്കോണം. ഇപ്പോഴാ പറ്റിയ സമയം.
If anyone wants to make money, he should start.
കാരണം പണം അതുപോലെ ഒഴുകുകയാണ്.
Because money is flowing like this.
Yes, എന്നാൽ പണം കൊണ്ട് ചിലപ്പോൾ ജീവിതം കൂടി
but sometimes the money might take your life also.
Yes, ഇവിടെ തിരുവചനത്തിൽ വായിച്ച പോലെ ലോക വ്യാപാരികൾ ഈ വ്യാപാരത്തിൽ ഏർപ്പെടുകയാണ്.
Just like we saw just now, the merchants of the earth are involved in their trade.
ഇത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാം.
I will just point it out from the book of Daniel.
അതിന്റെ ഏഴാം അധ്യായം
ചാപ്റ്റർ 7
അവിടെ ഒരു സംഭവം നടക്കാൻ പോവാ. നമ്മൾ അതിനെ കുറിച്ച് അല്പം വിശദമായിട്ട് പിന്നെ ചിന്തിക്കാം.
And even is going to take place, we'll look upon it in detail later on.
ദാനിയേലിന്റെ പുസ്തകം ഏഴാം അധ്യായം
Daniel chapter 7
അവിടെ അതിന്റെ 23-ാമത്തെ വാക്യം
verse 23
23-ലെ സകല രാജ്യങ്ങളും വെച്ച് അത് സകല രാജ്യങ്ങളെ നമുക്ക് അഭാഗം പിന്നീട് എടുക്കാം. 8-ാം അധ്യായം എടുത്താട്ടെ.
Let us look at chapter 8 of Daniel.
25-ാമത്തെ വാക്യം
verse 25
23-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് എന്ന് വായിക്കുന്നുണ്ട്. 23-ാം അധ്യായം
verse 23
അന്ത്യകാലത്ത്.
In the latter time of the kingdom.
എന്നാൽ 25-ാം വാക്യത്തില്
in verse 25
അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കും. അത് മലയാളത്തിൽ അങ്ങനെ ഒന്നും അതല്ല ആശയം, ഇംഗ്ലീഷ് നോക്കിക്കോണം.
Through his cunning he shall cause deceit to prosper under his rule. And he shall exalt himself in his heart. He shall destroy many people in their prosperity.
നിശ്ചിന്തയോടെ ഇരിക്കുന്ന എന്നുള്ളതിന്റെ അർത്ഥം നോക്കിയ ഇംഗ്ലീഷിൽ ഹി ഷാൽ ഡിസ്ട്രോയ് മെനി ഇൻ ദയർ പ്രോസ്പെറിറ്റി.
Just look what's written here, he shall destroy many while they are prosperous.
ഈ സാമ്പത്തിക ഉന്നമനത്തിന്റെ മധ്യത്തിൽ ഒരുത്തൻ ഇതിനെ നശിപ്പിച്ചു കളയും.
While they reach the economic progress in, at the zenith, one person will destroy them.
വളരെ വ്യക്തമായി തിരുവചനത്തിൽ ഓർപ്പിക്കുന്നു.
Very clearly the scripture is reminding us.
ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖിക്കാൻ പോവുകയാണ്.
The world is going to be confronted with an economic problem.
ഈ സാമ്പത്തിക മുന്നേറ്റം
This economic progress it is going to end in a destruction.
ദൈവജനം വളരെ സൂക്ഷ്മമായിട്ട് അത് ഓർപ്പിക്കുന്നു.
The word of God very specifically reminds us of this.
അത് അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്.
It will happen during the end of time.
എന്നെ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് ലോകം ഒരു പ്രത്യേക പ്രതിഭാസത്തിൽ നിൽക്കുകയാണ്.
Dear brothers, we read it from the newspapers that the world is in the midst of a very peculiar phenomenon.
അതായത് ബബിൾ എക്കണോമി എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. ബബിൾ എക്കണോമി,
ഇറ്റ് കാൻ ബി കോൾഡ് ആസ് എ ബബിൾ എക്കണോമി
എന്ന് പറഞ്ഞാൽ തൊട്ടാ പൊട്ടും.
ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ്സ് ടച്ച്ഡ് ഇറ്റ് വിൽ ബ്രേക്ക്.
പൊട്ടിയാ പിന്നെ ഒന്നുമില്ലേ.
ആൻഡ് ഇഫ് ഇറ്റ് ബർസ്റ്റിംഗ് ദെൻ
എല്ലാ രാജ്യങ്ങളും പോലെയായി.
ഓൾ ഓഫ് ദ നേഷൻസ് ആർ ഇൻ എ സിമിലർ കണ്ടീഷൻ.
കടം മേടിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടായോ?
ദേർ ഷുഡ് ബി സം
ഇത് തിരിച്ചു കൊടുക്കാൻ അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഇത് മേടിച്ചുകൊണ്ടിരിക്കുക.
ഈവൻ നോയിങ് ദാറ്റ് യു കാനോട്ട് റീപേ ദ ഡെറ്റ് ദേ ആർ സ്റ്റിൽ ടേക്കിംഗ് ദെ.
ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിരുന്നു അമേരിക്ക.
അമേരിക്ക വാസ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് നേഷൻ ഇൻ ദ വേൾഡ്.
എന്നാൽ ലോകത്തിലെ ഏറ്റവും കടമുള്ള രാജ്യം ഏതാ?
ബട്ട് ടുഡേ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇൻഡെറ്റഡ് നേഷൻ ഇൻ ദ വേൾഡ്.
ഒരു രാജ്യം ഇന്ന് ഏതെങ്കിലും പ്രശ്നത്തിലായാൽ നമുക്ക് എന്താന്ന് നമ്മൾ ചിന്തിക്കാൻ ഒക്കാത്തൊരു സ്ഥിതിയായിപ്പോയി. ലോകം ഇന്റർലിങ്ക്ഡ് ആയിപ്പോയി.
We see if a particular nation is confronting a situation, we do not know what will happen because the world is interlinked.
അമേരിക്കക്കാരൻ എന്തെങ്കിലും പറ്റിയാൽ ഈ WTO കൊണ്ട് നമ്മുടെ സാധനങ്ങൾ, ഫാക്ടറിയിലെ സാധനം അങ്ങോട്ടാ കയറ്റി വിടുന്നത്, അവിടെ പൊട്ടിയാ മതി, ഇവിടെ ഫാക്ടറി അടയ്ക്കും.
We see because of WTO if something happens in America we are also affected because our goods are manufactured are being sent there.
ചൈനയിലും ഇന്ത്യയിലും ഫാക്ടറികൾ അടച്ചിടും.
Factories in China and India will have to be closed.
നമ്മളും സാമ്പത്തിക പ്രതിസന്ധിയിലാകും.
And we also will be involved in economic problems.
അതുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് ഉണ്ടാകാതിരിക്കാൻ എല്ലാ പണിയും നോക്കുന്നത്.
That is why they are making an all out effort to prevent economic recession.
ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ
when I visited the US
എനിക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി.
I was able to understand it more clearly.
അമേരിക്കയിലെ മാൻഹാട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത്
there is a city in Manhattan in the US
Times Square
at Times Square
42nd Street
there is 42nd street
6th avenue le
6th avenue
america'de kadam kaanikkunna velliya oru clock undu
there is a big ticker clock that is showing the debt of the us
okay adinte peru aanu american debt clock
the name of the clock itself is the american debt clock
pashcha adu ninnu poi
but it has stopped
ipo adu work cheyunnille
it is not working now
kaaranam adinte onnu rendu padam kaanichu kando adu 1 trillion kudunnum kaanikkan adil illayirun
the reason is that it does not have the fields to show more than 1 trillion
angal onnu avaru chindichilla 1 trillion okka kadam undavu
they never thought in the olden times that it will reach 1 trillion
ennal adu ippo ninnirikka stuck aayi poi
but it is stuck today
kaaranam enna
what is the reason
10 lokka kazhinju avarude kadam
because they have already crossed 10 trillion
nal raathri njan orpichilla
yesterday I reminded you
pension kodukkalamenge iniyum cash medichu kodu
if they have to pay the pension to their own people have to borrow money
appo government kadam kooti
so the government increase the debt
14.3 trillion a kadam
and today their debt is 14.3 trillion dollars
appo 14.3 nokka parnaya etra nu namak ariyathilla
we do not know what is 14.3
trillion nu parnaya onnu ittittu oru 12 poojam ennum
1 trillion is 1 followed by 12 zeros
appo nittu vaichu nokka vaikkan okku
let us just read it and see if you can understand
ivarku oru ബുദ്ധി ഇല്ലയോ ഞാൻ ഓർക്ക.
ഐ യൂസ് ടു തിങ്ക് ആർ ദിവോയിഡ്
ഓരോ വർഷം കഴിയുമ്പോഴും കടം കൂടുക.
Each year is increasing the debt
kadam thirichu kodukkan vayya
and they are unable to repay
oru government sadikkathilla
no governments are able to do this
adine kadathinte palisha kodukka
and they are paying interest on this debt
ane chela varshangalkku munpu yan vaichu
several years before I read like this
oru divasam
one day
$1 billion ആ പലിശ കൊടുത്തോണ്ടിരിക്കുന്നു.
They are paying $1 billion as interest on their debt.
ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ
ഞങ്ങളുടെ
സാധനം മേടിച്ചു വന്നിട്ട്
ഞങ്ങൾക്ക്
പലിശ തന്നാ മതി.
ജപ്പാൻ
ഇവിടെയുള്ള പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം,
മൂന്ന്
ഭാഗത്താണ് ഇവരുടെ ഏറ്റവും വലിയ കടം.
These three nations are the biggest lenders to the US.
തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകത്തില്ല.
Surely this is not going to go ahead like this.
ഇതേ സംഭവം യൂറോപ്പിൽ സംഭവിക്കുക.
The same situation happened in the Europe.
ഗ്രീസ് എന്തുകൊണ്ട് സാമ്പത്തികമായി തകർന്നപ്പോൾ മറ്റുള്ളവരൊക്കെ ചൈനയോട് വരെ ആവശ്യപ്പെട്ടു പണം കൊടുക്കാൻ?
When Greece crumbled economically, why did they seek the help from China?
ഗ്രീസ് ഇപ്പോഴും പ്രശ്നത്തിലെ.
Greece is still in the problem.
യൂറോ സോൺ, ആ ഒരു കറൻസി, യൂറോ കറൻസിയിൽ വ്യാപാരം ചെയ്യുന്നതിൽ ഒരു രാജ്യമാ ഈ ഗ്രീസ്.
Greece is one of the countries that are trading in the single currency of Euro.
അത് തകർന്നു പോയാൽ,
and if that is crumbling,
യൂറോപ്പ് തകരാൻ പോകുകയാണ്.
The whole Europe will fall down.
അതേസമയം യൂറോപ്പിലെ യുകെ, അതായത് ഇംഗ്ലണ്ട് financially ശക്തിപ്പെടുകയാണ്.
At the same time when you look at UK, it is being strengthened economically.
അതിന്റെ കാരണം ഞാൻ ചൂണ്ടി കാണിക്കാം.
What is the reason? I'll point it out to you.
എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ.
But tonight let me remind you.
വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ മുന്നറിയിപ്പ് നൽകി.
Very clearly there is a warning in the word of God.
അന്ത്യകാലത്ത്,
towards the end of the times,
നിങ്ങളെ ഈ സാമ്പത്തിക തർച്ച ഉണ്ടാവും.
There is going to be an economic
ഡാനിയേലിന്റെ പുസ്തകത്തിൽ ഞാൻ കാണിച്ചു.
I pointed it out from Daniel's book.
യാക്കോബിന്റെ പുസ്തകം എടുത്താട്ടെ.
Let us turn to the book of James.
യാക്കോബിന്റെ പുസ്തകം,
book of James.
അതിന്റെ അഞ്ചാം അധ്യായം എടുത്താട്ടെ.
ചാപ്റ്റർ 5.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നോക്കിക്കാട്ടെ.
Has it been mentioned like this in that portion?
Yes. ഇന്ന് കാണുന്ന സാമ്പത്തിക മാന്ദ്യതയുടെ ആരംഭം നമ്മൾ ഈ കാണാൻ പോകുന്നതിന്റെ ഭയങ്കരമായ ദിവസത്തിന്റെ മുന്നോടിയാണ്.
The economic recession which we are witnessing today is just the sign of the great day that we are going to be before us.
അല്ലയോ ധനവാന്മാരെ, അഞ്ചാം ഒന്നാം വാക്യം.
Verse 1, come now you rich.
നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം നിങ്ങൾ കരഞ്ഞു മുറയിട്ടു.
Weep and howl for your miseries that are coming upon you.
നിങ്ങളുടെ ധനം ദ്രവിച്ചു.
Your riches are corrupted.
നിങ്ങളുടെ പൊന്ന്, അത് വെള്ളിയും കറപിടിച്ചു പോയി.
Your gold and silver are corroded.
അവിടെ വായിക്കുന്ന അന്ത്യകാലത്ത് നിങ്ങൾ അന്ത്യകാലത്ത് നിക്ഷേപങ്ങളെ ശേഖരിച്ചു.
And it is written like this, you have heaped up treasures in the last days.
നാലാം വാക്യം.
Verse 4.
നിങ്ങളുടെ നിലങ്ങളെ കൊയ്യുന്നവന്റെ കൂലി.
Indeed the wages of the laborers who mowed your fields which you kept back.
Yeah. നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ.
You kept back the fees of the people who mowed your fields.
ഒന്ന് വായിച്ചാലോ നാലാം വാക്യം.
Verse 4 of chapter 5 James.
Yeah.
Indeed the wages of the laborers who mowed your fields which you kept back by fraud cry out.
ആ വാക്യം ശ്രദ്ധിച്ചോ.
Just look at the verse.
ഈ മലയാളത്തിൽ ആ വന്നില്ല, by fraud.
It says by fraud you kept back the wages.
എന്താ അങ്ങനെ എഴുതിയത്?
Why is it written like this?
നിങ്ങൾ കർഷകന്റെ പണം by fraud നിങ്ങൾ ഇത് കരസമാക്കി.
Because by fraud you retained and kept back the wages of the laborers.
നിങ്ങൾക്ക് അറിയാമോ WTOയുടെ പുറകിലുള്ളത്?
Do you know what is happening behind the WTO?
ആർക്കായി പണം ഉണ്ടാകുന്നത്?
Who is making the money?
ഞാൻ ഈ അടുത്ത ദിവസം ഗൾഫിൽ വന്ന് അബുദാബിയിൽ നിന്ന് പോയപ്പോൾ,
during the last days when I visited Abu Dhabi,
നെസ്കഫെ മേടിച്ചോളൂ.
I just purchased Nescafe.
ഞാൻ അതിന്റെ വിലയൊക്കെ നോക്കി.
I just looked at the price.
200 grams
for 200 grams
ഏതാണ്ട് 35.5 ദിർഹം.
It was 35.5 dirhams.
അപ്പോൾ 1 കിലോയുടെ കണക്കിയാ നോക്കി.
So I looked at the price for 1 kilo.
ഇന്ത്യൻ റുപ്പീസും 2300 രൂപയ്ക്ക് കൂടുതലുണ്ട് 1 കിലോ കാപ്പിക്കുരു, കാപ്പിപ്പൊടി.
It is more than Indian rupee 2300 rupees.
1 കിലോ കാപ്പിക്കുരുവിന് നാട്ടിൽ എന്നാ വില?
What is the price of coffee beans in India?
100 രൂപ ഇല്ല.
It is only 100 rupees.
100 രൂപയില്ല 1 കിലോ കാപ്പിക്കുരുവിൻ.
It is not even 100 rupees for 1 kilo of coffee beans.
അതിരുകൾ തുറന്നിരിക്കുക. വില കുറഞ്ഞെടുത്തു നിന്ന് ലോകത്തിലെ വലിയ കമ്പനികൾക്ക് ഈ സാധനങ്ങൾ മേടിക്കുക.
We see the boundaries are opened up. Multinational companies are sourcing their supplies from the cheap area.
അവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകമാ, മുഴുവൻ ലോകമാക്കി.
The market of the multinational companies is the world itself.
ഈ WTO ഒപ്പുവെച്ചുകൊണ്ടാണ്.
Because they signed the WTO agreement.
ഈ പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്താലേ 100 രൂപ ഒരു കിലോ കാപ്പിക്കുരുവിനില്ലേ.
When the poor farmer is laboring, he receives not less than
100. ഈ വലിയ കമ്പനിക്കാരനെ 1 കിലോ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ 2300 രൂപ.
And the big multinational, when he just packages it in a bottle, he gets
2,000 years before it was recorded.
At the end of the times, by fraud, you are making the laborers
to eat.
How many laborers have committed
suicide? I'm
not going into the details.
In
America also, farmers have committed
suicide. Get big or get out.
Before this is coming, they said either become big or get lost.
നിങ്ങൾ ഒന്നുകിൽ വലിയ കർഷകരായിക്കോ അല്ലെങ്കിൽ പുറത്തു പോയിക്കോളാൻ പറഞ്ഞു.
Either you become big or stop business.
ബാങ്കിൽ നിന്ന് കടമെടുത്ത കർഷകർ അമേരിക്കയിൽ പലരും ആത്മഹത്യ ചെയ്തു.
People who took loan from the banks, they committed suicide.
ഈ കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത്.
It is the farmers who are committing suicide.
കർഷകരെ മുതലെടുക്കുകയാണ്.
They are taking advantage of the
വേദപുസ്തകത്തിൽ എത്ര വ്യക്തമായിട്ട് പറഞ്ഞു അന്ത്യകാലത്ത് സംഭവിക്കുന്നു.
Very clearly in the word of God it's mentioned it will happen in the end of life.
ലോക വ്യാപാര മണ്ഡലം.
We see a world market.
Yes, ലോകം ഒരു മാർക്കറ്റ് ആക്കി മാറ്റി.
The world itself has become market.
കമ്പനികൾക്ക് ഒരു രാജ്യത്തല്ല ലോകത്തിൽ എവിടെ വേണമെങ്കിലും വിൽക്കാം.
Companies are not selling to a nation but the world at large.
എവിടെയാണ് അവർക്ക് ലേബേഴ്സ് കൂലി കുറവ്, എവിടെയാണ് റോ മെറ്റീരിയൽ വില കുറവ്, ലോകത്തിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാം.
They know exactly where the produce is cheap and where the labor is cheap and
the WTO ഒപ്പിച്ചതിന്റെ ഫലമായി
and as a result of signing the
WTO ഈ ധനവാന്മാരായ കമ്പനികൾക്ക് കോടികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
We see the wealthy companies are again becoming rich, they are making crores.
സ്വർഗ്ഗത്തിലെ ദൈവം വിരൽ ചൂണ്ടി പറഞ്ഞു നിന്റെ പണം ദ്രവിച്ചു പോകും.
The Lord of the heavens is pointing a finger and he is saying your money will be corrupted.
നിന്റെ സമ്പത്ത് ദ്രവിക്കും.
And your wealth will be corroded.
ഇത് സാമ്പത്തിക തകർച്ചയാണ്.
This is economic recession.
Yes. അന്ന് നിന്റെ ശരീരത്തെ അത് കാർന്നു തിന്നും.
And it says on that day it will eat your flesh.
1930
In 1930
അമേരിക്കയിൽ ഉണ്ടായ ഈ ഡിപ്രഷനിലെ ഒത്തിരി പേര് ധനവാന്മാർ ആത്മഹത്യ ചെയ്തു.
Several wealthy people they committed suicide in 1933 depression in the US.
നമുക്ക് എന്തൊക്കെ പറയാൻ നിസ്സാരമായിട്ട് തോന്നും.
We might take it very lightly.
നാളെ അറിയണം നാട്ടിലെ ബാങ്കെല്ലാം അടച്ചാൽ അന്നേരം അറിയാം എവിടെ ഇരിക്കുന്നു അവർ സുഖമായിട്ട് ഇരിക്കും.
Tomorrow when we hear the news that all our banks have shut their shop,
yes.
Let us look at how we are going to feel.
അന്നേരം വിവരം അറിയാം ഈ ഷെയറിന് വിലയില്ല കടലാസിന്റെ വിലയുള്ളെങ്കിൽ വിവരം അറിയാം.
And then the shares will only have paper value and nothing in reality.
അതാണ് സാമ്പത്തിക തകർച്ച.
That is economic recession.
നിന്റെ സമ്പത്ത് ദ്രവിച്ചു പോകും.
Your wealth will be wiped out.
നിന്റെ പൊന്ന് നീ നിലത്തെറിഞ്ഞു കളയും.
Your silver and gold you will fling it to the earth.
ഇന്ന് സ്വർണ്ണത്തിന് വില കൂടുകയാണ്.
Today the price of gold is rising.
ഈ സ്വർണ്ണം കൊണ്ട് എന്താ ഗുണം?
What is the advantage?
എന്നാ ഗുണം?
What is the use?
ഇത് തിന്നാൻ നോക്കുവോ?
Can you eat it?
ഇതും കൊണ്ട് വല്ലതും പണിയാൻ നോക്കുവോ?
Can you build anything?
ആകെ പല്ല് അടയ്ക്കാനും കൊള്ളാം, പിന്നെ ഇലക്ട്രോണിക് ഇക്വിപ്മെന്റ്സിന്റെ ഏതാണ്ട് ഒരു ചെറിയ സാധനത്തിന് ഉപയോഗിക്കും.
Yeah, you can use it to fill your teeth and also you can use it for the circuitry of the electronic items.
പിന്നെ എന്തിനാ ഇതിന് ഇത്ര വില?
Then why is it appreciating?
ഇതിന്റെ വില മനുഷ്യൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്.
Because the value is discerned by man himself.
മനുഷ്യൻ തന്നെ നിശ്ചയിക്കുകയാണ് അതിന്റെ വില.
It is man who is fixing the value.
ഈ സാമ്പത്തിക ഈ തകർച്ച കാണുമ്പോൾ അതിന് വില കൂടുകയാണ്.
And when economic recession is taking place, gold is increasing.
ഇച്ചോളം കഴിഞ്ഞ് സമ്പത്ത് തകർന്നു പോകുമ്പോൾ
and when wealth itself
കയ്യിലിരിക്കുന്ന സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ
when you go to sell the gold
അവർ പറയും വേണ്ട എന്ന് പറയും.
They will say we don't need
it. ഇതിനൊരു ഗുണവുമില്ലേ?
Because there is no value.
എറിഞ്ഞു കളയും. നിന്റെ പൊന്ന് നിലത്തെറിഞ്ഞു കളയും.
Your gold and silver
ഇതിന് വിലയില്ലാതെ പോകും.
Because it will become valueless.
കാരണം സ്വർണ്ണത്തിന്റെ വില മനുഷ്യനാണ് അതിന് വില കൊടുക്കുന്നത്.
Because value of gold is fixed by man.
നോക്ക് യാക്കോബ് രേഖപ്പെടുത്തിയേ.
Look at what James is recording.
എന്നോട് ചിലരൊക്കെ വന്ന് ചോദിച്ചു ബ്രദറെ ഇവിടുന്ന് സഭ പോകുന്നതിന് മുമ്പൊക്കെ ഇത് സംഭവിക്കുമോ?
Some people do ask me will it happen before the church is taken up.
നിങ്ങൾ മറുപടി പറയാമോ?
You can you answer it?
ഞാൻ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചേ. ഇത് പറഞ്ഞിട്ട് ഏഴാം വാക്യം ഒന്ന് നോക്കി.
Let us look at verse 7.
Yes, അവിടെ എന്താ പറയും? എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ നാൾ വരെ ദീർഘക്ഷമയോടെ ഇരുന്നു.
Therefore be patient brethren until the coming of the Lord.
ആരോടാ പറഞ്ഞു?
To whom is God Lord speaking?
Yes. താഴോട്ട് വായിക്കുമ്പോ എട്ട് തൊട്ടുള്ള വാക്യം
നോക്കിയേക്ഷമയോടെ
ഇരുന്നു കൊള്ളുക. ഇതാ കർത്താവ് ന്യായാധിപതി വാതുക്കൽ നിൽക്കുക.
യു ഓൾസോ ബി പേഷ്യന്റ് എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്സ് ഫോർ ദ കമിംഗ് ഓഫ് ദ ലോർഡ് ഇസ് അറ്റ് ഹാൻഡ്.
എന്റെ സഹോദരന്മാരെ, സഭ പോകുന്നതിന് മുമ്പ് ഇത് നടക്കില്ലോ എന്നൊന്നും എനിക്കറിയില്ല.
ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഐ ഡു നോട്ട് നോ വെൽ ദിസ് വിൽ ഹാപ്പൻ ബിഫോർ ദ ചർച്ച്.
ഞാൻ വിശ്വസിക്കുന്നു സഭ മാറ്റപ്പെട്ടേ നടക്കൂ.
ബട്ട് ഐ ബിലീവ് ദാറ്റ് ദിസ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ചർച്ച് റാപ്ചർ.
കാരണം ഈ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു,
ബിക്കോസ് ആഫ്റ്റർ ദ ചർച്ച് ഇസ്
റാപ്ചർ, ഈ സമ്പത്ത് തകരുമ്പോൾ
വെൻ ദ വെൽത്ത് ഇസ്
നിങ്ങൾ മനസ്സിലാക്കണം ലോകം എങ്ങനെയായിരിക്കുമെന്ന്.
യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ വേൾഡ് വിൽ ലുക്ക് ലൈക്ക്.
ഈ ലോകം മുഴുവൻ ഇളകിമറിയും.
വി സീ ദ ഹോൾ വേൾഡ് വിൽ ബി ഓവർടേൺ.
ഈ ഇളകിമറിയുമ്പോൾ
and when the world is overturned,
വെളിപാട് ദിവസവും 13-ാം അധ്യായം.
Let us turn to Revelation chapter 13.
നമ്മൾ വായിച്ചതാണ് അപ്പോൾ 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ രാജമുടിയും തലയിൽ ദൂഷണമുള്ള മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരും.
That was what we read yesterday at the time. The beast which is having 10 horns and 7 heads and 10 crowns, he will rise up from the ocean.
എവിടെ നിന്നാണ് വരുന്നത്?
From where is he coming?
സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്.
He is coming from the oceans.
17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ
in chapter 17 verse 15,
നീ കണ്ട വെള്ളം
He said that the waters that you saw,
yes, avar rashtrangalana janangalana.
He says that they are peoples, they are multitudes of nations.
Elagi mariyna samudrathinnaan ivan kairi varunathu.
That means this beast is arising from the churning water.
Ara idu,
who is this?
Idana andhya bharanakarta antichrist.
This is the final government, who is the antichrist.
Onnu rendu vakyam vaayika.
Just look at one or two verses.
Yeshaya pravachanam,
prophecy according to Isaiah
17th adhyayam,
chapter 17,
12th vakyam,
verse 12,
17th 12.
17 verse 12
ഇശയ്യാ പ്രവചനം 17ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം
Isaiah 17 and 12
അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ജനങ്ങൾ ഇളകിമറിയുമ്പോഴത്തെ അവരുടെ അവസ്ഥ
Woe to the multitudes of many people who make a noise like the roar of the seas and to the rushing of the nations that make a rushing like the rushing of the mighty waters.
Yes, ayyo aneka vamshangalude podakam avar peruvellangal irichil pole irikkunu.
We say woe to the multitudes of many people who make a noise like the roar of the seas.
Nammal karthavu Lukos 21:25 il paranju.
Lord Jesus Christ in Luke chapter 21 verse 25 he said like this.
സമുദ്രത്തിന്റെ ഓളത്തിന്റെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ട്
We see he said that because of the roar of the seas the people of the nations they will be anxious
റാന്നിലും പുനലൂരും ഇരിക്കുന്നവരെ സമുദ്രവിളകി വരുന്ന കേൾക്കുന്ന അല്ല കർത്താവ് പറഞ്ഞു
God is not talking about people in Rani and Punalur listening to the sound of the
yes,
ocean
ജനങ്ങൾ ഇളകിമറിയും
the nations will be overturned
ബാങ്കുകൾ അടച്ചുപൂട്ടും
the banks will be shut down
മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല
man will not know what to do
അന്ന് ഇളകിമറിയുമ്പോൾ
and when they are overturned like
okay,
this
ഇതിന്റെ പരിഹാരമായി
and there will one person rise up as a solution to all this
avan evidu ninnu varuvennum
from where will he arise
engane logathe bharikkunnu velippadithittu
and how he will rule the world it's revealed here
enal oru satyam njan orpikkam
but let me remind you of a truth
logathinte saampathiya kadam
the debt of the nation
njan america kurichu maatrame paranjullu
I just talked only about the debt of america
america maatramalla logathile edandeeriya pangu rashtrangalum kadathkaneela
we should understand that majority of the nations of the world are already in debt
njan oru divasam malabar ninnu matro trainil yathrayumbol
when I was traveling in a train in malabar
ee DYF കമ്മ്യൂണിസ്റ്റുകാരുടെ ചെറുപ്പക്കാര് ഭയങ്കര ബഹളം ലീഫ്ലെറ്റ് കൊടുത്തോണ്ട്
the youth of the communist wing that is DYFI they were distributing leaflets
ഞാൻ ഇത് ശ്രദ്ധിച്ചു
so I was just looking at them
but ADB bank ന്ന് വായ്പ എടുക്കുന്നതിന്റെ പ്രശ്നം
it was a problem regarding taking loan from the ADB bank
എനിക്ക് ഇവര് പറയുന്നത് ശരിയാണെന്ന് അറിയാം
I know that what they are saying is right
ഇവര് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ശരിയാണെന്ന് അറിയാം
I know that the communists what they are saying is right
ഈ രാഷ്ട്രങ്ങൾക്ക് കടം കൊടുത്തിട്ട് അവരെ മുട്ടുകുത്തിക്കുകയാണ്
they are lending to the nations and bringing them down to the knees
പിന്നെ രാഷ്ട്രങ്ങൾ അനുസരിക്കണം അവരെ
and then the nations have to listen to the banks
പക്ഷേ ഇവരെ കണ്ട് എനിക്ക് സങ്കടം തോന്നി
but when I looked at them I felt sorrowful
ഇവര് പറഞ്ഞാലൊന്നും ഇത് നടപ്പ ഇതൊന്നും നിർത്താൻ ഒക്കില്ല
and their voices are not going to be heard and it cannot be stopped
നോക്കുക ലോകം മുഴുവൻ ഒരു കടക്കണിയിലാണ്
because the whole world is in a snare of death
ഈ കടക്കണി തകർന്ന് തരിപ്പണമാക്കാൻ പോവുകയാണ്
and this is going to be broken to pieces
ഇപ്പോ പല 2008 സംഭവിച്ചു ഇപ്പോ വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇത് സംഭവിക്കുമെന്ന് പറയുന്നു
it happened in 2008 it is happening again the depression economic depression
അമേരിക്കയിലെ ഇപ്പോ വേറൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്
there is a new process started in the US or a new program
അടിയിലൊക്കെ ബങ്കറുകൾ പണിത് അതിനകത്ത് കുറെ വർഷം ജീവിക്കാനുള്ള ഭക്ഷണം എല്ലാം ശേഖരിച്ചു വെച്ചോണ്ടിരിക്കുക
they are starting to build subterranean bunkers and filling it with food so that they can live for a long time
വെള്ളവും ഇതുമെല്ലാം ശരി കാരണം ഇത് സംഭവിക്കുവാനത്ത് ജീവിക്കാൻ വേണ്ടിയാ
they are stocking food and water because they know it's going to happen and when it happens they want to live
എന്റെ കയ്യിൽ ബുക്കുകളുണ്ട് ഡെറിക് പ്രിൻസ് ഒക്കെ എഴുതിയ ബുക്കുണ്ട്
എന്റെ I have books in my hand written by Derek Prince
ഇതുപോലുള്ള വലിയ പ്രസിദ്ധന്മാർ എഴുതിയ ബുക്കുകളാണ്
famous men like this their books I have in my hand
അവർക്കറിയാ പക്ഷേ അവർ മനസ്സിലാകുന്നില്ല കർത്താവിന്റെ സഭ അതിനു മുമ്പ് ഇവിടെ നിന്ന് മാറ്റപ്പെടുമെന്ന്
they all know this truth but they do not realize that the church of God will be taken up from the earth before
കാരണം എല്ലാ ലക്ഷണങ്ങളും നമ്മൾ തിരുവചനത്തിൽ കണ്ടതുപോലെ മുന്നോട്ട് കാണിക്കുക
because all the signs are being fulfilled and it's proceeding just as it mentioned in the word of God
so ഈ വിധത്തിൽ ഒരു സാമ്പത്തിക തർച്ച ഉണ്ടാകുമ്പോൾ
so when a economic recession is taking place as mentioned here
അദ്ദേഹം ഒരു പുതിയ ഒരു സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവരും
he is going to become bring about a new economic order
നമ്മൾ ഇന്ന് വന്ന ദിവസങ്ങൾ ഇതിന്റെ എത്ര പ്രാധാന്യത ഉള്ളതാണ്
the days in which we are living how important it is
അതിന്റെ 16 തൊട്ടുള്ള വാക്യം നോക്കിയേ
let us look at verse 14 onwards
13ന്റെ 16 തൊട്ട്
Revelation chapter 13 verse 14 onwards
അവിടെ വായിക്കുന്നത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവരും വലങ്കയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹയാതെയാകുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യത്തെ അതിന്റെ സംഖ്യ 666
Verse 18, it reads like this, Here is wisdom. Let him who has understanding calculate the number of the beast, for it is the number of a man. His number is 666.
ഈ സാമ്പത്തിക തകർച്ച
this economic meltdown
oru pudhiya vaanijya vyavasthithi nilavil varthan idaya
it is going to bring into place a new trade order
innu ലോകത്തിൽ ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു.
Today all the preparations for this are taking place in the world.
ലോകത്തിലെ ഇതിനുള്ള സജ്ജീകരണം ടൂൾസുകൾ റെഡി ആയി കഴിഞ്ഞു.
All the tools for this are already being prepared in the world.
നോക്കുക, ഒന്നാമത്
firstly
ഇതെന്താ മൊബൈൽ ആണ്. ഇവിടെ ഇരുന്നാൽ മതി ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും സംസാരിക്കാം. ഒരു കൈക്കകത്ത്
ഇറ്റ് ഈസ് ദി സ്മോൾ മൊബൈൽ ദാറ്റ് കാൻ ബി ഹെൽഡ് ഓൺ എ പാം. യു കാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിബഡി ഇൻ ദി വേൾഡ്.
സാറ്റലൈറ്റ് സിസ്റ്റം,
ദേർ ഇസ് എ ഇറ്റ്സ് വർക്കിംഗ് ഓൺ ദി സാറ്റലൈറ്റ് സിസ്റ്റം.
ലോകത്തെ ഒതുക്കി കളഞ്ഞു.
ഇറ്റ് ഹാസ് മെയ്ഡ് ദി വേൾഡ് വെരി സ്മോൾ.
ഉൽപ്പത്തി പുസ്തകം നിർത്താട്ടെ.
ലെറ്റ് അസ് ഗോ ബാക്ക് ടു ദി ബുക്ക് ഓഫ് ജനസിസ്.
അവിടെ ഒരു വാക്യം ഞാൻ കാണിക്കാം.
ഐ വിൽ പോയിന്റ് ഔട്ട് എ വേഴ്സ് ടു യു.
മനുഷ്യനെ ഇതുപോലെ ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി ശ്രമിച്ചു ആദ്യകാലത്ത് തന്നെ.
മാൻ ഡിഡ് എൻഡവർ ഫോർ എ വൺ വേൾഡ് ഗവൺമെന്റ് ഈവൻ ഇൻ ദി ബിഗിനിംഗ് ഓഫ് ടൈംസ്.
അതിന്റെ 11-ാം അധ്യായം നോക്കിയാട്ടെ.
ലെറ്റ് അസ് ലുക്ക് അറ്റ് വേഴ്സ് ചാപ്റ്റർ 11.
അതിന്റെ 2-ാം വാക്യം തുടങ്ങി അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ മരുഭൂമി ചെന്നു.
ആൻഡ് വേഴ്സ് 2 ആൻഡ് ഇറ്റ് കേം ടു പാസ് ആസ് ദേ ജേർണിഡ് ഫ്രം ദി ഈസ്റ്റ് ദാറ്റ് ദേ found a plain in the land of Shinar.
അവര് 4-ാം വാക്യം നോക്കിയാട്ടെ.
Look at verse 4.
വരുവിന്ന ഭൂതലത്തിലൊക്കെ ചിതറി പോകാതിരിക്കാതെ വണ്ണം ഒരു പട്ടണം പണിയാനായിട്ട് തീരുമാനിക്കുക.
And they said, come, let us build ourselves a city and a tower whose top is in the heavens.
ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ ചിതറി പാർക്കണം 9:1.
And God said to them in 9 chapter 1 that they should be scattered across the world.
എന്നാൽ ഇവരെ ഒരു ഗോപുരം പണി ആകാശത്തോളം എത്താൻ.
But here they are building a tower that reaches up to the heaven.
ദൈവം അന്നേരം പറഞ്ഞു സത്യിച്ചാട്ടെ.
What did God say to them?
6-ാം വാക്യം.
Look at verse 6.
ഇതാ ജനം
here indeed the people are one.
അവർക്കെല്ലാം ഭാഷയും ഒന്ന്.
And they all have one language.
ഇതുകൂടെ അവർ ചെയ്യാൻ തുടങ്ങി.
And this is what they are going to do.
അവർ ചെയ്യാൻ നിരൂപിക്കുന്നത് ഒന്നും അസാധ്യമാകത്തില്ല.
And whatever they intend to do, it's not going to be impossible.
മനുഷ്യൻ ചെയ്യാൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ല.
Whatever man intends to do, it's not impossible.
മനുഷ്യനെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരു ചെറിയ അംശമുണ്ട്.
Because God has man has a small portion of the wisdom of God.
ഇവൻ എല്ലാം കൂടി കൂടി അവന്റെ ബുദ്ധി ഒന്നിച്ച് പൂളിയെങ്കിൽ,
and if all the men come together and pool their
intelligence, കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പുറകിൽ ആധുനിക ഇതുപോലെ പൂളി ചെയ്തിട്ടുള്ള ബുദ്ധിയാണ്.
All the discoveries and inventions of the world are the result of the pooling of human minds.
കർത്താവ് പറഞ്ഞു അത് ഭയങ്കര കാര്യങ്ങൾ നടത്തും.
And God said that this will accomplish great things.
അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു?
And what did God do?
അത് അവർ അങ്ങനെ ചെയ്യാതെ
And because they should not do like that, he scattered their languages.
അങ്ങനെ ഭാഷ കലക്കി.
And the languages were divided.
10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലെ.
When we come to chapter 10 verse 5.
അവര് ഭാഷയായിട്ട് രാഷ്ട്രങ്ങൾ പണിതു.
And they began to build nations based on the languages.
ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ.
Let me ask you a question.
ഇവരെ അന്ന് ഒരു ഏകലോക ഗവൺമെന്റിനെ ശ്രമിച്ചപ്പോൾ.
At that time when they tried to bring about a one world government.
ഇതാ ജനം ഒന്ന്, അവർക്ക് ഭാഷയും ഒന്ന്.
Here God says, here the people are one and the languages one.
ദൈവം ഭാഷ കലക്കി കളഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ.
And God mixed the languages so that it should not happen like that.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന അന്ന്,
today when we are living in this world,
ഈ പറഞ്ഞ വാക്ക് നിവർത്തിക്കപ്പെടുകയാണ്.
The very words mentioned here are being fulfilled.
ഇതാ വീണ്ടും ലോകത്തിൽ ഒരു ഭാഷയും ജനങ്ങളെല്ലാം ഒന്നായി മാറി.
Again the world is going to come up with one language and people are becoming one.
ഏതാ ഭാഷ?
What is the language?
ഇംഗ്ലീഷ് ഭാഷയല്ല.
It's not the English language.
ഇന്റർനെറ്റ് ഭാഷ.
It is the internet language.
ലോകം മുഴുവൻ ഒന്നായി കഴിഞ്ഞു.
The world itself have become
ഇതാ
one.
ജനം ഒന്ന്.
The people are one.
അവർക്ക് ഭാഷയും ഒന്ന്.
And the language is also
അവർ
one.
അവർ ചെയ്യാൻ നിരൂപിക്കുന്നത് അസാധ്യമാകില്ലേ?
And nothing that they intend to do will be impossible.
എന്റെ ഫാദറിന്റെ ഒരു കൂട്ടുകാരന്റെ ഓപ്പറേഷൻ അവിടെ എറണാകുളത്ത് മാതാമൃതമേ ഹോസ്പിറ്റലിൽ നടക്കുകയാണ്.
The operation of
heart operation.
The operation of a friend of my father took place in Namada.
It was a complicated operation.
It was a complicated operation.
Operation രക്ഷപ്പെട്ടതെ.
But he survived the operation.
എന്നാൽ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലെ ഡോക്ടേഴ്സ് ആ പറഞ്ഞത് ഇന്നടത്തോട് ഇന്നത് കേറ്റുക.
But while the operation was being conducted, they were being advised and consulted by the doctors in the US.
അവർ കണ്ടുകൊണ്ടിരിക്കുക, അവർ പറഞ്ഞു അത് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ.
They were witnessing the operation and they were guiding the operation.
ഇതാ ജനം ഒന്ന്, അവർക്ക് ഭാഷയൊന്ന്.
Here the people are one and their language is one.
അവർ ഒന്നിച്ചാൽ അവർക്കെല്ലാം സാധിക്കും.
And if they unite, everything is possible.
ഇന്ന് ലോകം ഒരു സാറ്റലൈറ്റ് സിസ്റ്റത്തിലൂടെ ഒരു ഇന്റർനെറ്റ് ഭാഷയ്ക്ക് അവർ വിധേയപ്പെട്ട് കഴിഞ്ഞു.
And today because of the global satellite system they are connected by the internet.
നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ വാർത്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്.
Within the minutes news is being exchanged across the world.
എന്താ ഇത് ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്?
Why is it happening like this today?
നോക്കുക, ഇവിടെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ,
when we come to Revelation chapter 13,
നമ്മൾ ഓർത്തതുപോലെ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി ടൂൾ റെഡി ആയി കഴിഞ്ഞു.
We see as we saw just now the tools for the appearance of the antichrist.
ചിന്തിച്ചു ഏകലോക ഗവൺമെന്റിന്റെ ആവശ്യകത നീഡ് ഉണ്ട്.
We saw that there is a need for a one world government.
എന്നാൽ അതിനുവേണ്ടിയുള്ള ടൂളും റെഡിയാക്കി കഴിഞ്ഞു.
But also the tools to bring about that is also ready.
ഇവിടെ വായിക്കുന്നു ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിച്ചോളും.
It's mentioned the wise let him calculate the number of the beast.
ബൈബിളിൽ വേറെ ഒരൊറ്റ പരാമർശമില്ല.
There is no other mention in the Bible.
ദൈവം പറഞ്ഞു ബുദ്ധിയുള്ളവർ ചിന്തിച്ചോളാൻ പറഞ്ഞു.
God said let the wise
കാരണം കാലം അതിന്റെ അന്ത്യത്തിൽ എത്തുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ
കഴിയുള്ളൂ. Because only when the times reaches its end can we comprehend it.
ഇന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
Today it's possible for us to understand.
പണ്ടൊക്കെ പറഞ്ഞു 666 എന്ന പോപ്പ് ആണ്.
Earlier we used to say 666 is the pope.
അത് ഹെൻറി കിസിംഗർ ആണ്.
We mentioned that it's a Henry
Kissinger.
Or it is Gorbachev.
ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
So many things we contemplate.
എന്നാൽ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ.
But let us look at it now.
ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്.
The word mentioned here is like this.
അതിന്റെ 17 ആം വാക്യം.
Verse 17 of chapter
13. പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര. ഇംഗ്ലീഷിലും ശ്രദ്ധിച്ചാട്ടെ.
One who has the mark or the name of the beast or the number of his name.
Yes, pero perinde sankhyo aya mudra.
The name of the beast or the number of his name as a mark.
Ee computer ne digits vaikkanokkathilla 1 2 3 ennulla.
The computer cannot read digits as 1 2 3 4.
Kadayilokke kerumbam sadhanam medikkumbam kaanathilla ingane thootu maattathu.
Yeah, when we buy items from a shop you can see that it's being swiped.
Avadu oru chathrathil ingane barcode undu.
There are codes in a rectangular box.
Aa barcode സംഖ്യകളാണ്.
And those barcodes are instead of the numbers.
ഇവിടെ രേഖപ്പെടുത്തി പേരോ പേരിന്റെ സംഖ്യയ്ക്ക് തുല്യമായ മാർക്ക്.
Here is mentioned a mark which is the name of the beast or a number of his name.
ഈ വരകൾ ഓരോന്നും അതിന്റെ സംഖ്യകളാണ്.
We see all these lines that are found across are numbers.
എന്നാൽ ഈ ബാർകോഡിൽ 666 ഉണ്ട്.
But in this barcode there is 666.
എല്ലാ ബാർകോഡിലും 666.
It is there in all the barcodes.
നോക്കുക. നോക്കട്ടെ ആ ചുവന്ന വര.
Look at the red stripes.
എല്ലാ ബാർകോഡിന്റെ രണ്ടറ്റത്ത് രണ്ട് parallel line താഴോട്ട്.
At all the ends of the barcode there are two parallel lines downwards.
നടുക്കും താഴോട്ട്.
And down also it's
ഈ parallel line 6 ആണ്.
The parallel lines in red are 6.
Okay, 666 എല്ലാ ബാർകോഡിലും project ചെയ്തിരിക്കുകയാണ്.
We see 666 is embedded in all the barcodes.
എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
If you were to ask me why, I do not know.
ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇത് കണ്ടുപിടിക്കാൻ.
I tried a lot to understand.
എല്ലാ ബാർകോഡിലും 666.
In all the barcodes we have this embedded number.
ബുദ്ധിയുള്ളവൻ സംഖ്യ ഗണിച്ചോണം.
The one who is wise let him calculate the number.
ഇത് സംഖ്യയ്ക്ക് തത്തുല്യമായ ഒരു മാർക്കാണ്.
This is a number that is equivalent to the number.
ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ.
Let us look once again.
നോക്കുക ഈ ജിമാട്രിയ എന്ന് പറഞ്ഞ ഒരു പഠനമുണ്ട്. ജിമാട്രിയ. ജിമാട്രിയ ജസ്റ്റ് ടെൽ
ദേർ ഈസ് എ സ്റ്റഡി കോൾഡ് ജിമാട്രിയ.
യെസ്, അ ജിമാട്രിയ നാല് ഭാഷകൾക്ക് അത് ഒക്കും.
It's possible to accomplish that in four languages.
Hebrew,
Hebrew,
Greek,
Greek,
Latin,
Latin,
English,
English.
ഈ ഭാഷകൾക്ക് അതിന്റെ ആൽഫബറ്റ്സിന് ഒരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ,
if you were to give assign numerical value to the alphabets,
ഒരു പ്രത്യേക സംഖ്യ കിട്ടും.
And you will receive a particular number.
ഒരു വളരെ വിശദമായ പഠനമാണ്.
It's a very detailed study.
A2Z.
Look at it from A to Z. Numbers corresponding to that.
A to Z edukka. Idu geometry il onnu nokkam.
And let us look at it in the study according to geometry.
A is 6.
A is 6.
B ki 12.
B is 12.
C ki 18.
C is 18.
R inde multiples.
They are all multiples of 6.
എനിക്ക് പിടികിട്ടില്ല എന്തിനാ ഈ 6 എന്നുള്ളത്.
I do not understand why the base number is 6.
ഇവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അറിയാം.
Perhaps computer engineers might be able to understand.
ലോകത്തിൽ എവിടെയുള്ള കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത്
computers in any part of the world is working
6 ന്റെ bits നെ ബേസ് ചെയ്താണ്.
It is based on the bits of 6.
അതിനെ പറയുന്നത് ANSI കോഡ് എന്നാണ്.
It is called as the ANSI code.
American National Standard Institute Code.
It is the American National Standard Institute Code.
അത് 6 ന്റെ ഗുണനങ്ങളാണ്.
They are multiples of 6.
ആ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും നല്ല നമ്പർ 6 ആണ്.
And the most preferential number for the computer is 6.
A to Z 6 ന്റെ മൾട്ടിപ്പിൾസ് കൊടുത്തിട്ട്
A to Z expressed as multiples of 6.
കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് എഴുതുക അതിന്റെ സ്പെല്ലിംഗ്.
And write the word computer.
C യുടെ 18 എടുത്ത് എഴുതുക.
Take the corresponding values of the alphabets and put it there. C is 18.
O 90.
O is 90.
നോക്കുക കമ്പ്യൂട്ടർ എന്നതിന്റെ സംഖ്യ എഴുതിട്ട് ഒന്ന് കൂട്ടിയാൽ കൃത്യം 666.
The word computer, if you were to write it and add it in geometry, the sum is 666.
കമ്പ്യൂട്ടർ വായിക്കുന്നത് 666 ബാർകോഡ്.
The computer is reading a barcode in 666.
കമ്പ്യൂട്ടറിന്റെ ജിമാട്രി 666.
The geometry of the word computer itself is 666.
ഇനി കമ്പ്യൂട്ടറിനെ മൊത്തം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, വേൾഡ് വൈഡ് വെബ്, www.
And there is one particular phenomena that is integrating all the computers, which is www.
W എന്ന ഹീബ്രൂ ഭാഷയിൽ ശ്രദ്ധിച്ചാട്ടെ.
Let us look at the word letter W in the Hebrew language.
Hebrew ഭാഷയിൽ W എന്ന് പറഞ്ഞാൽ വൗ അല്ലെങ്കിൽ ആറെന്നാണ്.
W in the Hebrew language is wow, which is equivalent to
WWW എന്ന് പറഞ്ഞാൽ 666 എന്നാണ്.
That means WWW is equivalent to 666.
ലോകത്തെ മുഴുവൻ 666 ബന്ധിപ്പിച്ചു കഴിഞ്ഞു.
We see the world has already been integrated by 666.
കമ്പ്യൂട്ടർ വായിക്കുന്ന 600 ബാർകോഡുകൾ 666.
Computer reads 666, the barcodes are
666. എന്ന സഹോദരന്മാരെ ബുദ്ധിയുള്ളവൻ ഗണിച്ചോളാൻ പറഞ്ഞു.
My dear brothers, it is mentioned here, let the wise calculate.
ലോകം എന്നൊരു GPS-ലും സാറ്റലൈറ്റ് സിസ്റ്റത്തിലും ഒക്കെ ഒരു ഭരണത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു.
We see the world has already become ready for a one world government through satellites and GPS systems.
നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങൾ വളരെ ശ്രദ്ധേയമാണ്.
The days in which we are living are very important.
ദുബായ് വന്നപ്പോൾ,
when I came to Dubai,
അവിടെ ഉള്ളവർ പറഞ്ഞു അവിടെ ഉള്ളവർക്കെല്ലാം എമിറേറ്റ്സ് ഐ ഡി കൊടുക്കുക.
People there said that they all possess Emirates ID.
കാരണം ഞാൻ ഇപ്പം പറയുന്നില്ല എന്നാ.
I'm not mentioning you the reason.
അപ്പം പറഞ്ഞു ഇവിടെ ഉള്ളവർക്കും ഉണ്ട് ഈ ഐ ഡി എന്നുള്ളത്.
Then I understood that people here also have an ID.
ഇന്ത്യയിലുള്ളവർക്ക് ഇല്ലായിരുന്നു.
Indian people did not have this.
ഏതാണ്ട് 3000 കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് അലോട്ട് ചെയ്തിരുന്നത്.
We see the government of India allotted 3000 crores for this.
ഏ നമുക്കെല്ലാം ഇനി നമ്പറാ.
In future we are going to have this number.
UID number.
UID number.
ഈ നമ്പർ ഇല്ല ഇനി വസ്തു മേടിക്കാൻ ഒക്കെയല്ല ബാങ്കിൽ അക്കൗണ്ട് ഒക്കെ.
If you do not have this number, you cannot transact with property or you cannot have a bank account.
ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും നമ്പർ എടുക്കണം.
Each and every citizen has to have this number.
കൊടുത്തു തുടങ്ങി.
It is already being distributed.
ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സാരമില്ല സാരമില്ല.
And the central government is saying that it's a light matter, it's not nothing to worry.
Yes,
about
രണ്ട് ചെറുപ്പക്കാരെ എന്റെ സിഡി ഒക്കെ കേട്ട രണ്ട് ചെറുപ്പക്കാരെ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു.
Two youngsters who listened to my CD, they came searching for me.
മൂന്ന് പേരാ.
Three of them.
അവര് പറഞ്ഞു ബ്രദറെ ഞങ്ങൾ ഈ നമ്പർ എടുക്കണം.
Brother, shall we take this number?
ഒരാൾ പറഞ്ഞു ഞാൻ എന്ത് സംഭവിച്ചാലും എടുക്കാൻ പോകുന്നില്ല.
And he said whatever happens, I will not take this number.
ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ പോവാ.
I said that I will take the number.
ഇത് അന്തിക്രിസ്തുവിന്റെ നമ്പർ അല്ലേ.
This is not the number of the
animals. ബൈബിളിൽ പറഞ്ഞ നമ്പർ അല്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലാകത്തില്ലേ.
They did not understand that this is not the number mentioned in the Bible.
Yes, സഭ മാറ്റപ്പെട്ട ശേഷമേ അന്തിക്രിസ്തു വെളിപ്പെടുകയുള്ളൂ.
Because only after the church is separated and raptured that the Antichrist is going to be.
എന്നാൽ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കുക.
But let us understand one thing.
വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു.
Bible scholars believe.
ഈ അന്തിക്രിസ്തു എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്.
That the Antichrist is living somewhere in the world.
അവൻ സഭ മാറ്റപ്പെട്ട വെളിപ്പെടുകയുള്ളൂ.
And he will appear only after the church is
separated. അവൻ വെളിപ്പെട്ടാൽ.
And when he appears.
അവന്റെ ഭരണത്തിനു വേണ്ടി എല്ലാം ഒരുങ്ങി കഴിഞ്ഞു.
Everything is already in place for his governance.
നിങ്ങൾ കേട്ടുകാണും ചിപ്പ് വെരി ചിപ്പിന്റെ കാര്യങ്ങളൊക്കെ.
You must have heard already about the very chip.
സ്പെയിനിൽ അത് കൊടുത്തു കഴിഞ്ഞു.
It is already distributed in Spain.
സ്പെയിനിലെ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി.
In Spain I read like this.
ഈ മോണ്ടെക്സ് കാർഡ് മോണ്ടെക്സ്.
It's called the Montex card.
Montex very chip ആണ് മൈക്രോ ചിപ്പ്.
Montex very chip. It's a micro chip.
രണ്ട് വാക്കാണ് മോൺ എന്ന് പറഞ്ഞാൽ മണി.
Mont of the Montex talks about money.
And dex means right hand.
And dex talks about the right hand.
Yes, valathe kayile oru cheriya injection.
It's a small injection taken on the right hand.
Seconds mari.
It's a small it takes seconds.
Oru ee nanotechnology vannodu kude nanotechnology.
After we are in the world of nanotechnology.
Ee oru chip nammal thaikkunna soojiyude oru kolalinathode kayittu vidu.
This small chip can be inserted even through the hole of the needle.
Yes, idinagathu adinagathu venda sagala information undayiru.
And in that small miniature chip everything that is needed is already there.
സ്പെയിനിൽ ഇപ്പോൾ ഇതെടുത്ത മനുഷ്യർക്ക്
and in Spain all the citizens who took that
ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു.
When they go to eat in a restaurant
ബാറിൽ കയറുന്നു.
When they go to the bar
ഞാൻ ഇങ്ങനെ വായിച്ചു
I read like this
ഒന്നും ചെയ്യണ്ട കയറുമ്പോൾ തന്നെ ഞാൻ ഒരു വീശു കൊടുത്താൽ
they don't have to do anything, they just have to swipe their hand.
Yes, വീശിയാ മതി അപ്പോഴേ കണക്കുമെല്ലാം അവിടെ റെഡി ആയി.
They just have to swipe their hand and
yes,
all their accounts
are settled. വലത്തെ കയ്യിൽ അത് കൊടുക്കും എന്നുള്ളത് പറഞ്ഞു.
It is going to be inserted into the right hand.
എന്റെ സഹോദരന്മാരെ ഇപ്പോഴേ UID നമ്പറും നമ്പറുകളും മാത്രമാണ് കൊടുക്കുന്നത്.
Today UID number is just a number.
എന്നാൽ ഇത് ഇതിലേക്ക് ചെന്ന് അവസാനിക്കാൻ പോകുക.
But then it is going to culminate in this one.
ഞാൻ വളരെ വിശദമായി ഇത് പഠിച്ച് ശ്രദ്ധിച്ചു നോക്കി.
I examined it in detail.
മനസ്സിലാക്കാൻ ശ്രമിച്ചു.
I tried to understand.
അതെല്ലാം എനിക്ക് പറയാൻ നിവൃത്തിയില്ലേ.
But I cannot say.
ഈ ഇച്ചിരിയുമുള്ള ഇതിനകത്ത് ഒരു ലിഥിയം ബാറ്ററി ഉണ്ട്.
And in this small chip there is a lithium battery.
ഈ സൂചിക്കകത്തൂടെ കേറുന്നതിനകത്ത് ഒരു കൊച്ചു ബാറ്ററി ഉണ്ട്.
This microchip that can go through the hole of a needle. Eye of a needle has a lithium battery.
ഈ നാനോ ടെക്നോളജി ആണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുണ്ടാക്കിയത്.
It is a nano technology that has made it so small.
എന്നിട്ട് ആ ലിഥിയം ബാറ്ററി
and that lithium battery
അത് റീചാർജ് എപ്പോഴും മാറ്റാൻ ഒക്കത്തില്ല.
You cannot change it often because it's inserted in your hand.
അത് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ?
How does it recharge itself?
$15 lakh ചെലവഴിച്ചു അത് എവിടെയാണ് ശരീരത്തിൽ വെക്കേണ്ടതെന്ന് മനസ്സിലായി.
They spent about $15 lakh to find the appropriate place in the body to place it.
ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ളിടത്ത് വേണം വെക്കാൻ.
It has to be placed in the particular place in the body which is facing a lot of temperature.
ആദ്യം അവർ പറഞ്ഞത്
firstly they suggested
ee talumudi vanna cherunna nettiyude ee bhagam
they wanted to put it in the place where the hairline meets the face
ivadana ettum kodil temperature variation undadu
that is the place which has a lot of temperature variation
avadeyana ee lithium battery recharge cheyyunna salam
that is the place where the lithium battery can be recharged
allengil valatha kayil kodukkanam
otherwise the other option is on the right hand on the front of the forehand
ivada enda vaichathu
what did we read just
velibadu usam 13:16 il vaichathu endana
what did we read in revelation 13:16
valangayilo nettilo kodukku
it says on the right hand or on the forehead
15 lakh dollar chelavicha kandupidichathu ee rendu salamana ee lithium battery recharge cheyanukkunna salamana
they spent 15 lakh dollars just to find out these two places that is the appropriate place to place the lithium battery
annatte avada mattoru karyam kandupidikkan sadichu
and there was another discovery that was made
oru doctor samsarichathu njan note cheyidu
I just noted the speech of a doctor
ഒരു ഡോക്ടറോട് ഇവര് ചോദിച്ചു ഈ ലിഥിയം ബാറ്ററി പൊട്ടിയാലോ എന്നോ സംഭവിക്കും
ഡോക്ടർ വാസ് പുട്ട് ഫോർവേർഡ് ദിസ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി ലിഥിയം ബാറ്ററി
ശരീരത്തിന് ഒരു കേടുമില്ല പക്ഷേ ഇത് പൊട്ടിയാൽ ദേഹത്തെ വൃണം വരുമെന്ന്
ഹി സെഡ് നതിങ് വിൽ ഹാപ്പൻ ബട്ട് ഇഫ് ഇറ്റ് വർ ടു ബ്രേക്ക് ഡൗൺ ദെൻ ദി ബോഡി വിൽ ബി ഫിൽഡ് വിത്ത് എ സോഴ്സ്
16th അധ്യായം എടുത്ത വെളിപാട് ദിവസം
ലെറ്റ് us turn to the revelation chapter 16
അതിന്റെ രണ്ടാം വാക്യം നോക്കിയേ
ലെറ്റ് us look at verse 2
യെസ് ഒന്നാമത്തെ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവനും അതിന്റെ പ്രതിമ നമസ്കരിക്കുന്ന മനുഷ്യർ വല്ലാത്ത ദുർഗുണം ഉണ്ടായി
സോ ദ ഫസ്റ്റ് വെന്റ് ആൻഡ് പോർഡ് ഔട്ട് ഹിസ് ബൗൾ അപ്പോൺ ദി എർത്ത് ആൻഡ് എ ഫൗൾ ആൻഡ് ലൂത്സം സോർ കെയിം അപ്പോൺ ദി മെൻ ഹു ഹാഡ് ദി മാർക്ക് ഓഫ് ദി ബീസ്റ്റ് ആൻഡ് ദോസ് ഹു വർഷിപ്ഡ് ഹിസ് ഇമേജ്
കണ്ടോ ദൈവം അന്തരീക്ഷത്തിന്റെ ചൂട് കൂട്ടുമ്പോൾ ഈ ബാറ്ററി എല്ലാം പൊട്ടും
when the atmospheric temperature is rising this battery will burst
ഇത് പൊട്ടിയാൽ അവന്റെ ദേഹത്തെല്ലാം വൃണം ഉണ്ടാകും
and if this battery were to break down his body will be filled with
sore ഏതാണ്ട് ഇതിന്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്
and today almost everything that is needed is ready
എന്നാ എന്താ ഇത് അങ്ങോട്ട് വരാത്തെ
but why is it not being finalized
ഞാനും നിങ്ങളും ഇവിടെ നിന്നുണ്ട്
because it is you and I are still existing
yes എന്റെ പ്രിയപ്പെട്ടവരെ യൂറോപ്പിൽ നടക്കുന്ന ചലനങ്ങൾ
if you look at the changes that are taking place in Europe
എന്താണെന്ന് അറിയാമോ
what is happening there
അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്
it is just preparing for the governance of the antichrist
വളരെ വ്യക്തമായി ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്
very clearly the word of god is reminding us
അന്തിക്രിസ്തുവിന്റെ ഭരണം എവിടെ നിന്ന് ഉത്ഭവിച്ചു വരും
where which will be the source of the authority of the antichrist
ഞാൻ അതോടെ പറഞ്ഞപ്പോൾ എന്റെ സമയം തീരും
when I just mentioned that my time will be
look വചനത്തിൽ അതോടെ ഞാൻ ഒന്ന് ചൂണ്ടി കാണിച്ചോട്ടെ
let me just point that also from the word
ഈ അന്തിക്രിസ്തു എവിടെന്നാ വരുന്നത്
from where will the antichrist arise
ഈ 13th അധ്യായം വെളിപാട് 13:1 നമ്മൾ കണ്ടു അവൻ 10 കൊമ്പുള്ള ഒരു മൃഗം
In Revelation 13 verse 1 we saw that he will arise as a beast with 10 horns.
17:12
In 17 verse 2
നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്
He says that the 10 horns that you saw are the 10 kings.
ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരാം.
Let us come back to the book of Daniel.
ദാനിയേലിന്റെ പുസ്തകം 2nd അധ്യായവും
Daniel chapter 2
7th അധ്യായവും
and chapter 7.
പരിചയമില്ലാത്തവർക്ക് ഇവിടെ ഒരു 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 പ്രൊജക്റ്റ് ചെയ്തു കാണിക്കും.
For people who are not familiar we can have a projection
okay രണ്ടാം അധ്യായത്തിൽ
when we look at chapter 2
നെബുക്കദ്നേസർ കണ്ടതും ദാനിയേൽ കണ്ടതുമായ ഒരു ബിംബം നാല് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബം
this is a statue that Nebuchadnezzar king and Daniel also saw it's a statue of
ഇതേ കാര്യം തന്നെ 7th അധ്യായത്തിൽ
the same thing is repeated in chapter 7
നാല് മൃഗം 7th അധ്യായത്തിൽ
in chapter 7
നാല് മൃഗങ്ങളിലൂടെ കാണിച്ചു
he is seeing four beasts
ഇത് നോക്ക നാല് ലോഹങ്ങൾ കൊണ്ടാണ്
this statues of four metals
എന്നാൽ ഇത് തന്നെ നാല് മൃഗങ്ങളെ കൊണ്ട് 7th അധ്യായത്തിൽ കാണിച്ചു
but in chapter 7 it is likened to four beasts
2nd അധ്യായം 4th അധ്യായം ഒരേ വിഷയമാണ്
and chapter 2 and chapter 7 are the same
ആദ്യത്തെ ബാബിലോൺ എംപയർ
the first one is the Babylonian empire
2nd മേദ്യ പാർഷ്യൻ
the second is the empire of the Medes and the Persians.
മൂന്നാമത്തേത് ഗ്രീക്ക് സാമ്രാജ്യം.
Third is the Grecian empire.
നാലാമത് വന്നത് റോമൻ സാമ്രാജ്യമാണ്.
And the fourth empire was the Roman empire.
ചരിത്രം കൃത്യമായി അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു.
Very precisely history has pointed out to this fulfillment.
എന്നാൽ
but
നാലാമത്തെ സാമ്രാജ്യം
when you come to the fourth empire
അത് ആരും പിടിച്ചടക്കിയില്ല.
And nobody conquered that empire.
ബാബിലോണിയൻ എംപയറിനെ മേദ്യരും പാർഷ്യരും പിടിച്ചെടുത്തു.
Babylonian empire was overpowered by the Medes and the Persians.
പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ്, ഇറാൻ.
Persia is today's Iran.
മേദ്യർ എന്ന് പറഞ്ഞാൽ കുർദുകളാ.
The Medes are the Kurds.
കുർദുകളും ഇറാനികളും കൂടെ ചേർന്നാണ് ബാബിലോൺ തകർത്തത്.
The Kurds and the Iranians together they overcome came Babylon.
അതിന്റെ ശേഷം അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം വന്നു.
After that under Alexander the Grecian empire came into being.
ഗ്രീക്ക് സാമ്രാജ്യത്തെ റോമാക്കാർ പിടിച്ചെടുത്തു.
And the Grecian empire itself was conquered by the Romans.
എന്നാൽ റോമൻ സാമ്രാജ്യത്തെ ആരും പിടിച്ചെടുത്തില്ല.
But we see that the Roman empire itself was not conquered by anybody.
AD 476
in AD 476
റോമൻ സാമ്രാജ്യം ശിഥിലീകരിച്ചു പോയി.
The Roman empire was broken and scattered.
അതിൽ നിന്നാണ് യൂറോപ്പിലേതും മെഡിറ്ററേനിയനിലെ ചില രാജ്യങ്ങൾ ഉത്ഭവിച്ചത്
ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ സ്കാറ്ററിംഗ് ദാറ്റ് ദി നേഷൻസ് ഓഫ് യൂറോപ്പ് ആൻഡ് ദി മെഡിറ്ററേനിയൻ വർ ഫോംഡ്
എന്നാൽ അന്ത്യകാലത്ത്
ബട്ട് ഇൻ ദി എൻഡ് ടൈംസ്
നോക്ക ദാനിയേലിന്റെ പുസ്തകം 7th അധ്യായം
ലെറ്റ് us turn to Daniel chapter 7
ഒറ്റ ഭാഗം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ
just one portion I'll point it out to you
7th അധ്യായത്തിന്റെ അതിന്റെ 23rd വാക്യം.
Chapter 7 verse 23.
നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമത് ആവിർഭാവം എടുക്കിയ രാജ്യം, അത് റോമൻ സാമ്രാജ്യമാണ്.
The fourth beast shall be a fourth kingdom on the earth, that is the Roman Empire.
എന്നാ 24th വാക്യം നോക്കിയേ.
Let's look at verse 24.
ഈ രാജ്യത്തുനിന്നുള്ള 10 കൊമ്പുകളോ,
the 10 horns that are 10 kings,
ee rajyathil ninnulla 10 kumbugalo,
who shall arise from this kingdom.
Yes, roman samrajyathil ninna 10 kumbugal elunilkunnu.
See, the 10 horns are arising from the roman empire.
Kazhinju poya roman samrajyathil ninnu,
the erstwhile roman empire,
kaalathinte adhyathil,
at the end of the time,
10 rajyangal onnichu varum.
The 10 kingdoms are going to arise from there.
Randam adhyayam eduthatte.
Let us go back to chapter 2.
Randam adhyayam
chapter 2.
Deivam adu parayunnathu shradhikkuka.
Let us look at how God is putting it.
44th vaakyam,
in verse 44,
ivare ee 10 kumbal elunnittu bharanam nadathumbol,
and when the 10 horns are arising to make the government,
ee rajakkanmarude kaalathu,
during the time of these kings,
swargasanaya deivam,
the lord of the heavens,
oru naalum nashikkatha rajyam saabikkum,
he is going to establish a kingdom that will never be destroyed.
Yes, Babylon bharikkumbolalle,
it is not while ruling Babylon.
Medhiram Parshiram bharikkumbolalle,
it is not while the Medians and the Persians
Greek
were ruling.
Greekar bharikkumbolalle,
it is not while the Grecians were
Roma
ruling.
Romakar bharikkumbolalle,
not while the Romans were ruling.
Romakar veendum navodhanam praavikkum,
and the Romans are going to rise up again like a phoenix.
Amma സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ രാജ്യം സ്ഥാപിക്കും.
But at that time the God of the heavens is going to establish the kingdom of his son.
എന്താണ് യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നിക്കുന്നത്?
Why are the nations in Europe uniting?
27 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞു യൂറോപ്യൻ കോമൺ മാർക്കറ്റ്.
Already 27 nations have united in Europe as the human common market.
732 പാർലമെന്റ് അംഗങ്ങളുള്ള ഒരു പാർലമെന്റ് ഉണ്ട്.
There is a parliament that is having 730 people in number.
എന്നാൽ ഇതിലെ ഒരു കറൻസി അംഗീകരിച്ച 13 രാഷ്ട്രങ്ങളുണ്ട്.
But there is 13 nations who have accepted the common currency.
Germany,
there is Germany,
France,
Italy,
അവരുടെ സ്വന്തം കറൻസികളൊക്കെ പിൻവലിച്ച്
all withheld their own currency.
അവർ യൂറോ കറൻസിയിലാണ് വ്യാപാരം ചെയ്യുന്നത്.
And they are trading now in the euro currency.
വീണ്ടും യൂറോപ്പിൽ ചലനങ്ങൾ കണ്ടുതുടങ്ങി.
And again we are witnessing changes in.
ദൈവവചനം പറയുന്നു ഇത് അവസാനം 10 ആകും.
The word of God is telling that this congregation,
എന്റെ സഹോദരന്മാരെ, പക്ഷേ ഇവർ ഒന്നിക്കുകയാണ്.
Dear children of God, these they are uniting.
ഇവർ ഭരിക്കുമ്പോൾ,
and when they reign,
സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും ഇളകാത്ത രാജ്യം സ്ഥാപിക്കും.
The God of the heavens is going to establish a kingdom that will never be shaken.
ഇവരെ ഈ ഇവരുടെ കറൻസി ഇറക്കിയ സമയം,
when they propagated their currency,
അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമാണ്.
The matters that they mentioned are very noticeable.
ഞാൻ അവർ പറഞ്ഞു,
notable,
ഞങ്ങൾക്ക് ഈ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയ ഐക്യമാണ്.
What they said is, after the launch of the common currency, they said our next aim is unification of the nations. Politics.
Political unity ആണെന്ന് അവർ പ്രഖ്യാപിച്ചു.
They said that political unity is their next
next stage of political unity.
Their next stage is political unity.
പെട്ടെന്ന് ഞാൻ ബൈബിളിൽ ശ്രദ്ധിച്ചു.
Immediately I turned to the Bible.
17th അധ്യായം.
Let us turn to chapter 17.
Yes,
of Revelation.
17th അധ്യായം നോക്കിയാട്ടെ.
Revelation chapter 17.
എന്നെ സൗരമാരെ, രാഷ്ട്രീയ ഐക്യത്തിന് വേണ്ടി അവർ ശ്രമിക്കുകയാണ്.
They are endeavoring for political unity.
Yes. അതിന്റെ 12th വാക്യം നോക്കിയേ. 17:12.
17 verse 12.
നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല, മൃഗത്തോടൊത്തൊരു നാഴിക നേരത്തേക്ക് ഭരിക്കും.
The 10 horns which you saw are 10 kings who have received no kingdom yet, but they receive authority for 1 hour as kings with the beast.
With the beast. മൃഗത്തോടൊത്തു മാത്രമേ ഭരിക്കുകയുള്ളൂ.
And they are going to rule only along with the beast.
എന്നാൽ വചനം വ്യക്തമായി പറയുന്നു,
the word of God is clearly saying,
yes, ഈ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ,
if the antichrist has to appear,
തടുക്കുന്നവൻ വഴി നിന്ന് മാറണം.
There is one that is preventing him from appearing. He has to be moved.
ആരാണ് ഈ തടുക്കുന്നവൻ?
Who is the one who is making him to tarry?
പരിശുദ്ധാത്മാവ്.
It is the Holy Spirit.
അവൻ എപ്പോഴാണ് ഇവിടെ നിന്ന് മാറുന്നത്?
When is he going to be removed from the earth?
ദൈവസഭയുമായി.
Only along with the Church of God.
സഹോദരന്മാരെ, സഹോദരിമാരെ,
dear brothers and sisters,
നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല അധികം ദിവസം നമുക്ക് കാണാം.
It is not as you imagine. We will not have many days.
നമ്മുടെ കർത്താവിന്റെ വരവ് ഉൽപ്രാവണം എന്നും നടക്കാം.
We see the coming of the Lord and the rapture can take place.
ഉൽപ്രാവണം നടന്ന ശേഷമേ ഈ വസ്തുതകൾ നടക്കുകയുള്ളൂ.
Only after the rapture takes place, all these events which you saw is going to happen.
ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ,
today whatever is happening,
നമ്മുടെ കർത്താവിന്റെ വരവിനെ വളരെ ബന്ധപ്പെടുത്തുകയാണ്.
We see it is hastening the coming of the Lord.
ഈ തലമുറയിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്.
It is going to be fulfilled in this particular generation.
ഈ തലമുറയെ അവൻ ഒരുക്കുകയാണ്.
And he is preparing this generation.
സോൻമാരെ, നിങ്ങൾക്കത് കളഞ്ഞെന്ന് പോലെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ല.
And it says, brothers, it should not capture you because you are not children of darkness.
നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ,
if we do not understand,
മറ്റാരും മനസ്സിലാക്കില്ല.
Nobody else will comprehend.
നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്.
Our days are counted.
നമ്മുടെ കർത്താവ് ഏത് സമയവും വരാം.
Our Lord Jesus Christ can come at any
time. കർത്താവ് വന്നു കഴിഞ്ഞാൽ,
and after the Lord comes,
നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങുകയാണ്.
The Lord is all, the world is already preparing for the
ലോകത്തിൽ കാണുന്ന ഒരു സംഭവവിചാരതമല്ല.
None of the events are accidental.
ഒരുങ്ങ.
But there is one thing.
ഒരു പ്രൊബേഷണറി പീരീഡ് പോലെ ഒരുങ്ങാൻ ഒരു സമയം തന്നിരിക്കുകയാണ്.
It is like a probationary period given to us so that we can prepare ourselves.
അവന്റെ വരവിനെ ബന്ധപ്പെടുത്താം.
Let us hasten his coming.
അവനു വേണ്ടി ഒരുങ്ങാം.
Let us prepare for him.
വിശുദ്ധിയുള്ളവരായിരിക്കുക.
Let us be holy.
ആത്മീയരായി ജീവിക്കുക.
Let us live a spiritual
life. നമുക്ക് അന്യോന്യം സ്നേഹിക്കാം.
Let us love one another.
കുടുംബത്തെ സ്നേഹം.
Love in the family.
സഭയിൽ സ്നേഹം.
Love in the church.
അന്യോന്യം കരുതി ജീവിക്കുക.
Let us care for one
another. കർത്താവിന്റെ മഹത്വം മറ്റുള്ളവരെ കാണട്ടെ.
Let others see the glory of our Lord.
ഇന്ന് നമ്മൾ അത് കാണിച്ചില്ല എന്ന് കാണിക്കും.
Today if you do not display it, when can we display it?
അവൻ വരുന്നു.
He is coming.
അവൻ വേഗം വരുന്നു.
He is coming quickly.
നാം ഒരുങ്ങിയിട്ടുണ്ടോ?
Are we prepared?
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May God help us.